ഈ സന്ധ്യാസമയത്ത് അനുഗ്രഹിക്കപ്പെട്ട തിരുമേശയ്ക്കുന്ന ഭാഗവതായി എന്തുകൊണ്ട് ഈ തിരുമേശ ഇന്ന് രാത്രിയിൽ ഇവിടെ നടത്തപ്പെട്ടു? ഉപവാസ പ്രാർത്ഥനയാണോ കാരണം? അല്ല, നമ്മുടെ കർത്താവ് ഇതുവരെ വന്നിട്ടില്ല. സ്തോത്രം. നമ്മുടെ കർത്താവ് ഇതുവരെയും വന്നില്ല. വന്നിരുന്നെങ്കിൽ എന്ത് ഇല്ലായിരുന്നു? ഇത് നടത്തത്തില്ലായിരുന്നു. കർത്താവ് വന്നിട്ടില്ല, വരവിനായി നാം കാത്തിരിക്കുകയാണ്. പ്രൈസ്തലോട് കാത്തിരിക്കുന്ന ദൈവമക്കൾക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. നാം ഭക്ഷിച്ച് പാനം ചെയ്ത് ഇനി ലോകത്തിലേക്ക് ഇറങ്ങാൻ പോകുകയാണ്. കർത്തൃമേശയും കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ദൈവമകൾ ഓർത്തണം, ഞാൻ എൻ്റെ വീട്ടിലേക്കല്ലയോ ഇനി പോകുന്നത്, എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്കല്ലയോ, എൻ്റെ വില്ലായിലേക്കല്ലയോ പോകുന്നത് എന്നൊക്കെ ചിന്തിച്ചേക്കാം. പക്ഷേ വചനാനുസൃതം യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ലോകത്തിലേക്ക് അയക്കുകയാണ്. കർത്താവ് നടത്തിയ തിരുമേശ അങ്ങനെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മെ ലോകത്തിൽ യേശുവിൻ്റെ സാക്ഷികളായി അയക്കപ്പെടുകയാണ്. ദൈവം നമ്മെ എവിടെ എല്ലാം ആക്കി വച്ചിരിക്കുന്നുവോ, നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച, ആമേൻ, ജീവൻ നൽകിയ ആ വലിയ കർത്താവിൻ്റെ സാക്ഷികളായി നാം ജീവിക്കണം. പ്രൈസ്തലോട്. ഒരാളോടെങ്കിലും ഒരു ദിവസം ഒന്ന് സുവിശേഷം പറയുവാൻ. ഒരിക്കൽ ഒരു മ്യൂസിയത്തിൻ്റെ ദൈവാത്മാവ് രാവിലെ എന്നോട് പറയുന്നു, മ്യൂസിയം കാണാൻ പോകണമെന്ന്, മ്യൂസിയം കാമ്പൗണ്ടിൽ പോകണമെന്ന്. കാണാനല്ല, മ്യൂസിയം കാമ്പൗണ്ടിലേക്ക് പോകണം. ഞാൻ പറഞ്ഞു, കർത്താവ്, ഈ തിരക്ക് പിടിച്ച സമയത്ത് നീ മ്യൂസിയം കാമ്പൗണ്ടിൽ പോകാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എന്നാലും പോയാൽ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ കുറേ നേരം നടന്നു, ഒരു ലക്ക് ലഹാനവും ഇല്ല. ഇങ്ങനെ നടന്ന് കുറെ ഇനിയും മുന്നോട്ട് പോകാൻ പറഞ്ഞു. ചെന്നപ്പോൾ മനോഹരനായി സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഇരിക്കുന്നു, ആകാശത്തേക്ക് നോക്കുന്നു, താഴേക്ക് നോക്കുന്നു, കണ്ണുകൾ നിറയുന്നു. ദൈവാത്മാവിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞവൻ അവൻ തന്നെ, നീയും പോയി, വേറൊരാളെ ഞാൻ ബെഞ്ചിൽ ഇരുത്തിയിട്ടില്ല, നീ പോയി ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു, കുറച്ചുകൂടെ അടുത്തടുത്തേക്ക് ചെന്നു, ചോദിച്ചു, സ്നേഹിത, നീ എവിടുത്തുകാരനാണെന്ന് ചോദിച്ചു. ചോദിച്ച പരിചയപ്പെട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് ആ യുവാവിൻ്റെ ഹൃദയം തുറക്കാൻ തുടങ്ങി. പറഞ്ഞു, ഞാൻ ഇന്ന് രാത്രി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചൊരു യുവാവാണ്. ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരെ വിട്ടിറങ്ങി, ഇതാ എന്നേക്കുമാ ഞാൻ എന്നെ അവസാനിപ്പിക്കുവാൻ ഇങ്ങനെ ഞാൻ എൻ്റെ മനസ്സൊരുക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. പോത്തങ്കോട് ഒരു വലിയ ആശ്രമമുണ്ട്. കേരള സ്റ്റേറ്റിൻ്റെ അഡീഷണൽ സെക്രട്ടറി ആയ ഒരു അപ്പൻ്റെ മകനാണ്. സാധാരണക്കാർ മോനൊന്നുമല്ല. അപ്പൻ പോത്തങ്കോട് ആശ്രമത്തിലെ അന്തേവാസിയാണ്. ജോലി സെക്രട്ടേറിയറ്റിലാണെങ്കിലും അന്തേവാസം ആശ്രമത്തിലാണ്. ഇത് കണ്ട് മടുത്തു വളർന്ന പുത്രൻ ചിന്തിച്ചു, ഇനി എനിക്കൊരു ജീവിതം വേണ്ട. അവന് മരിക്കാൻ വിട്ടുകൊടുത്തില്ല. അയച്ചവൻ അന്ന് അവൻ്റെ ഹൃദയത്തിന് രൂപാന്തരം വരുത്തി. പ്രൈസ് ദി ലോർഡ്. പി ടി പി നഗർ തിരുവനന്തപുരം സിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട റെസിഡൻഷ്യൽ ഏരിയകളിൽ ഒന്നാണ്. അതിനകത്ത് ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയാക്കി ദൈവം അവനെ മാറ്റി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. തിരുമേശ കഴിഞ്ഞ് നാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓർക്കുക, ഒരു ദൗത്യവുമായി നമ്മുടെ നാഥൻ നമ്മെ അയക്കുകയാണ്. ഇന്ന് രാത്രി എത്ര പേർ ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ആരാധന കഴിഞ്ഞു പോകും? പ്രൈസ്തലോ, എത്ര പേരതിന് തയ്യാറാണ്? കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എവിടെയാണോ, ഏത് സ്ഥാനത്തായാലും ഞാൻ വിശ്വസ്തതയോടെ ചെയ്യുമെന്ന് ഇന്ന് രാത്രി ഉറപ്പുള്ളവർ ഒന്ന് ദൈവത്തെ ഒരിക്കൽ കൂടെ സ്തുതിച്ചാട്ട്. ഇന്ന് രാത്രി നമ്മുടെ തുടർചിന്തയ്ക്കായിട്ട് ഞാൻ ഈ വിഷയം തുടങ്ങിയാൽ എനിക്ക് തന്നെ ബ്രേക്കില്ലാത്തൊരു വിഷയമാണ് തിരുമേശ. ദൈവത്തിന് സ്തോത്രം. അത്രമാത്രം ഹൃദയവും ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ്. ഞാൻ അവിടെ നിർത്തട്ടെ. വേഗത്തിൽ നമ്മുടെ ചിന്തയ്ക്കായിട്ട് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എങ്കിൽ തീരെ പുറകിലോട്ട് വന്നാട്ട. ദൈവത്തിൻ്റെ സ്തോത്രം. 2-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം വായിക്കാം. സ്തോത്രം.
സ്മുർണയിലെ സഭയുടെ ദൂതൻ എഴുതുക, മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്.
മതി, ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ദാസനായ യോഹന്നാന് താൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു വെളിപ്പാട് ഇവിടെ കൊടുക്കുകയാണ്. ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ മരിച്ചവനായിരുന്നു. മരിച്ചവനായിരുന്ന സ്ഥാനത്ത് നിന്ന് എന്നേക്കുമായി ഞാൻ ജീവിച്ചെഴുന്നേറ്റിരിക്കുന്നു, എന്നേക്കുമായി ഞാൻ ജീവിച്ചെഴുന്നേറ്റിരിക്കുന്നു. സ്വർഗപിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രികാലത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട പാട്ട് ഞങ്ങൾക്ക് തന്നു, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ ഞങ്ങളെ കേൾപ്പിച്ചു, അനുഗ്രഹിക്കപ്പെട്ട പ്രബോധനങ്ങൾ നിൻ്റെ ദാസന്മാരിലൂടെ ഞങ്ങൾ കേട്ടു. തുടർന്ന് ആത്മീയ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയതായ ക്രിസ്തുവിൻ്റെ ശരീരമാം സഭ, ആമീൻ ആമീൻ, അവിടുത്തെ പുതിയ നിയമ രക്തത്താൽ സ്ഥാപിതമായ ഉടമ്പടിയുടെ ഭാഗമായി തീരുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഭാഗ്യം തന്നു. തുടർന്ന് ഞങ്ങളോട് സംസാരിക്കണമേ, അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ, അവിടുത്തെ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ അവിടുന്ന് കൃപ നൽകണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ. ഒരല്പമായ ചരിത്രത്തിലൂടെ വേണം ഈ പുസ്തകത്തിലെത്താൻ. ഈ പുസ്തകം എഴുതുമ്പോൾ സഭയ്ക്ക് ഏകദേശം 60 വയസ്സ് തികഞ്ഞു കഴിഞ്ഞു. പുതിയ നിയമ സഭയ്ക്ക് 60 വയസ്സ് തികയുമ്പോൾ സഭയുടെ വളർച്ച ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത വളർച്ചയാണ്, ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത വളർച്ച. ഈ വളർച്ച കണ്ട് AD 64-70 റോമ നഗരത്തിന് തീവച്ചത് യഹൂദന്മാരാണെന്ന് ആരോപിച്ച്, സ്തോത്രം, യഹൂദ വിശ്വാസികളെ ഇതാ ദാരുണമായ നിലയിൽ ജീവനോടെ പന്തം കത്തിക്കുന്നത് പോലെ ജീവനോടെ കത്തിക്കുന്ന ഈ അനുഭവം ഉണ്ടാകുന്നു. പ്രൈസ് ദ ലോർഡ്. ഒരു കമന്ററിയിൽ, ഒരു കൊട്ടേഷനിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നീറോ ചിരിച്ചു, സ്തോത്രം, യഹൂദൻ കത്തി ചാമ്പലായി. ഈ അനുഭവങ്ങളിലൂടെ ദൈവസഭ കടന്നു പോകുന്നു. AD 95 ഡൊമീഷ്യൻ ചക്രവർത്തിമാരുടെ ഭരണ കാലത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒരല്പകാലം ദൈവസഭയ്ക്ക് സമാധാനം കിട്ടുന്നു. യോഹന്നാൻ നാട് കടത്തപ്പെടുന്നു. ക്രിസ്ത്യാനികളെ ഈ ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റുമെന്ന് പറഞ്ഞ പീഡനം അഴിച്ചുവിടുന്നു. ഇന്ന് നമ്മൾ നിൽക്കുന്ന കാലഘട്ടവും നമ്മുടെ കർത്താവ് സഭാ വളർച്ചയുടെ പ്രാരംഭകാലവും കർത്താവിന് ശേഷമുള്ള കാലവും നമ്മൾ ഒന്ന് ചിന്തിക്കണം. എന്നിട്ട് വേണം ആ വിഷയത്തിലെത്തുവാൻ. റോമൻ ഭരണാധികാരികളുടെ കാലം പൊതുജനത്തിന് ഒരു നല്ല കാലമായിരുന്നു. അരാജകത്വത്തിന് കുറവ്, കിരാതകത്വത്തിന് കുറവ്, കടൽ കൊള്ള കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാലമായി. ജനത്തിന് സാധാരണ ഒരു സുരക്ഷിതത്വ ബോധത്തിലേക്ക് വരാൻ തുടങ്ങി. വ്യാവസായിക മേഖലകൾ വളരെ പുരോഗമിക്കാൻ തുടങ്ങി. എവിടെയും സഞ്ചാരയോഗ്യമായ പാതകൾ നിർമ്മിക്കപ്പെടുവാൻ തുടങ്ങി. ആദ്യമായിട്ട് വ്യക്തി സ്വാതന്ത്ര്യം ഈ കാലഘട്ടത്തിൽ നിലവിൽ വരുന്നു. മാത്രമല്ല, യഹൂദന് കല്യാണം കഴിച്ച് കുടുംബമായി പാർക്കാമെന്നുള്ള ആദ്യത്തെ നിയമം അവിടെ കൊണ്ടുവരുന്നു. ക്രമേണ ക്രമേണ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നപ്പോൾ ഡൊമേഷ്യൻ ചക്രവർത്തിമാരോട് ജനത്തിന് ഒരാരാധനയായി മാറാൻ തുടങ്ങി. ഈ ആരാധന ഡൊമേഷ്യൻ ദേവി ആരാധനയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഡൊമേഷ്യൻ ദേവി ആരാധനയിൽ നിന്ന് റോമൻ ചക്രവർത്തിയായ കൈസറെ ചുറ്റിപ്പറ്റി വളരാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ കൈസറെ ആരാധിക്കുന്ന തലങ്ങളിലേക്ക് എത്താൻ തുടങ്ങി. ഈ ആരാധനകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ പലർക്കും ഉന്നത സ്ഥാനം നൽകി അവർക്ക് പുരോഹിത സ്ഥാനങ്ങളിൽ അവരെ നിയമിതരാക്കി വെച്ചു. അടുത്ത് അവർ കൽപ്പനകൾ പുറപ്പെടുവിക്കുമ്പോൾ ഇങ്ങനെ പറയാൻ തുടങ്ങി, കർത്താവും നമ്മുടെ ദൈവമായ ഡൊമേഷ്യൻ ചക്രവർത്തി കൽപ്പിക്കുന്നതെന്തെന്നാൽ, ഈ കർത്താവും നമ്മുടെ ദൈവമായ ഡൊമേഷ്യൻ ചക്രവർത്തി കൽപ്പിക്കുന്നത് എന്തെന്നാൽ എന്ന അതനുസരിക്കാൻ യഹൂദ ക്രിസ്ത്യാനികൾ തയ്യാറായില്ല. അനന്തരഫലം കൈസറോട് കൂറില്ലെന്ന് പറഞ്ഞ 40,000 യഹൂദ ദൈവമക്കളെ ഇവർ പീഡിപ്പിച്ചു കൊന്നു. അതിനു പുറമെ സഭ അഭിവരിക്കുന്ന മറ്റൊരു പ്രശ്നം, ദുരുപദേശങ്ങളും അത് നിമിത്തം സഭയ്ക്കകത്തും പുറത്തുമായി അനുഭവിക്കുന്ന മറ്റു വേദനകൾ. മുൻപോട്ട് കടന്നു വരുമ്പോൾ ഇങ്ങനെ കഠിനമായ പരിശോധനകളിലൂടെ കടന്നു പോകുന്ന ദൈവസഭയെ സജ്ജമാക്കാൻ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ മുൻപിൽ ഇറങ്ങി വരുന്നു. സ്തോത്രം, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, ഈ ലോകം നമുക്ക് അനുകൂലമല്ല. കർത്താവിന് നൽകിയത് ഇതാണെങ്കിൽ, ശരീരം നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ടെങ്കിൽ, തൻ്റെ രക്തം നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ടെങ്കിൽ, ഈ യേശുവിൻ്റെ നാമം നിമിത്തം നമ്മുടെയും ശരീരങ്ങൾ ഈ ലോകത്തിൽ നുറുക്കപ്പെടുക തന്നെ ചെയ്യാം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നല്ല ബോഡി ഫിറ്റ്നസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ശരീരത്തിൽ അടികൊണ്ട്, സുവിശേഷം നിമിത്തം അടികൊണ്ട് പല പ്രാവശ്യം ഈ ശരീരത്തിലെ രക്തം ഒഴുകിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ ടീമിലെ അനേക സഹോദരന്മാർക്ക് ഇത് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിൽ ഈ തലമുറയിൽ ഇത് സഹിക്കേണ്ടി വന്നെങ്കിൽ, ഇന്ന് രാത്രിയിൽ എനിക്ക് പറയുവാനുണ്ട്, ഈ ചൊരിയപ്പെട്ട രക്തം ഇനി നമ്മളിലൂടെ ചൊരിയുവാൻ കിടക്കുന്നതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഏറ്റവും ഒടുവിൽ 3 മുൻപും പതിയിരുന്ന് ചിലർ ആക്രമിച്ച്, അന്ന് അടിച്ച് കൊല്ലാൻ വേണ്ടി ആക്രമിച്ച ആക്രമണമായിരുന്നു. കുറ്റം വേറൊന്നുമല്ല, ഒരു കുറച്ച് നമ്മുടെ വിശ്വാസത്തിൽ പെടാത്ത ചില പാവപ്പെട്ട വാർദ്ധക്യത്തിലിരിക്കുന്നവർക്ക് നിത്യമായി ഞങ്ങൾ ഭക്ഷണം കൊണ്ട് കൊടുക്കുമായിരുന്നു. ഈ ഭക്ഷണം കൊടുക്കുവാൻ പോകുന്നത് ആരോ, അന്ന് ഞാനാണ് ചെല്ലുന്നെന്ന് ആരോ പറഞ്ഞു. സാധാരണ ഞാൻ അപൂർവമായിട്ടേ അവരുടെ അടുക്കൽ ചെല്ല, മാസത്തിലൊന്നോ 2 ഞാനും വൈഫും കൂടെ ചെല്ലാറുള്ളൂ. അന്ന് രാത്രിയിൽ ഞാനും വൈഫും കൂടെ പോവാൻ ഒരുങ്ങി. ഞങ്ങൾ പോയി, ആരോ ഒറ്റ കൊടുത്തു, പതിയിരുന്ന് ഞങ്ങളെ ആക്രമിച്ചു. എൻ്റെ വൈഫിനും അടികൊണ്ടു. ഇന്ന് രാത്രി ഓർക്കണം, സുവിശേഷം നിമിത്തം പീഡകളും കഷ്ടങ്ങളും വേദനകളും കഴിഞ്ഞ കാലത്ത് ഒരു നമ്മുടെ വിശുദ്ധന്മാർ സഹിച്ചു. ഇന്ന് ഈ തലമുറയിൽ നമ്മുടെ രാജ്യത്തിലും വിവിധ രാജ്യങ്ങളിലും അനേകായിരം ദൈവദാസന്മാർ ഇത് സഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഇന്ന് രാത്രിയിൽ ഓർക്കണം, ഇനി വരുവാനിരിക്കുന്ന തലമുറയിലും ഇനി അനേക വേദനകളിലൂടെ നാം കടന്നുപോയേ മതിയാകുള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തിന്റെ സാക്ഷിയാകുക എന്ന് പറയുന്ന ഒരു കൊച്ചു കാര്യമല്ല. ഇന്ന് രാത്രി ദൈവത്തെ സേവിക്കുന്ന ദൈവഭയതലെ, നമുക്ക് എന്തെല്ലാം ഡിഗ്രികൾ ഉണ്ടെങ്കിലും എന്തെല്ലാം അറിവുകൾ ഉണ്ടെങ്കിലും ഈ ലോകപ്രകാരം എന്തെല്ലാം നാം നേടിയാലും നമ്മെ നേടിയില്ല എങ്കിൽ, നമ്മെ ക്രിസ്തുവിനുള്ളവരാക്കി മാറ്റിയില്ല എങ്കിൽ, നാം ക്രിസ്തുവിലായി മാറിയില്ല എങ്കിലോ, ഓർക്കുക, ഈ ലോകത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ പ്രത്യാശയില്ലാത്തവരെ പോലെ ഈ ലോകം വിട്ട് പോകേണ്ടി വരും. ലോകത്തിലെ ഒന്നിനും നമ്മെ രക്ഷിപ്പാൻ കഴിയയില്ല. രക്ഷിപ്പാൻ കഴിയുന്ന ഒന്നേ ഒന്ന് ഒന്ന് മാത്രമാണ്, അത് സാക്ഷാൽ കർത്താവായ യേശു മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വേദന കൊണ്ട് പുളയുന്ന ദൈവസഭയ്ക്കൊരാശ്വാസം കൊടുക്കാൻ വേണ്ടി വെളിപ്പാട് പുസ്തകത്തിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ഏഴ് സഭകൾക്ക് ഇതാ ദൂത കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിൽ ഒന്നാമത്തെ സഭയ്ക്ക് ആ ദൂത് കൊടുക്കുമ്പോൾ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം എഫസോ സഭയോടാണ്. രണ്ടാം അധ്യായം നാലാം വാക്യം പറയുമ്പോൾ വായിക്കേണ്ട, ഞാൻ പറഞ്ഞ സമയം ലാഭിക്കാൻ വേണ്ടി പറഞ്ഞു വിടാം. ദൈവത്തിന് സ്തോത്രം. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇതാ എഫസോ സഭയെ കർത്താവ് ഉണർത്തുകയാണ്, നിന്റെ ആദ്യ സ്നേഹം എവിടെ. നല്ല ഡീറ്റെയിൽ ചരിത്രങ്ങളുള്ള ഹിസ്റ്റോറിക്കലായി പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണിത്. ആമേൻ. എഫസോ സഭയുടെ ആരംഭം തൊട്ട് കർത്താവ് ഈ പറയുന്ന സമയം വരെ, ഞാൻ ആ ചിന്ത തന്ന് മുൻപോട്ട് പോട്ടെ, അറിവുള്ളവരാണല്ലോ എന്ന് മുമ്പിൽ ഇരിക്കുന്നത്. സെൽഫ് സ്റ്റഡി ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ. ആദ്യ സ്നേഹം എവിടെ. ഇന്ന് രാത്രി യേശുവിനെ കണ്ടുമുട്ടിയ സമയം മുതൽ. സ്തോത്രം. ആ കണ്ടുമുട്ടിയ കാലത്ത് ഉണ്ടായിരുന്ന ആ സ്നേഹം ഇന്ന് രാത്രി യേശുവിനോടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നാം ലോകത്തിൽ ധാരാളം കാര്യങ്ങളെ സ്നേഹിക്കുന്നവരാണ്, എന്നാൽ യഥാർത്ഥ സ്നേഹം, ആ ഇറങ്ങിയ നാൾ മുതലുള്ള സ്നേഹം യേശുവിനോട് ഇന്ന് രാത്രി ഉണ്ടോ? മുമ്പോട്ട് വരട്ടെ. രണ്ടാമത്തെ വിഷയം നമ്മൾ ദീർഘമായി ചിന്തിക്കുന്നുണ്ട്. മൂന്നാമത് പെർഗമോ സഭയിലേക്ക് വരികയാണ്. പെർഗമോ സഭയോട് പറയുന്നു, എനിക്ക് ഇഷ്ടക്കേടുണ്ടാക്കുന്ന നിക്കല്ലോവിയൻ ഉപദേശം നിങ്ങളുടെ ഇടയിലുണ്ട്. സ്തോത്രം. നിക്കല്ലോവിയൻ ഉപദേശം. ദൈവം പാതി, ലോകം പാതി, അത് ഞാൻ വെറുക്കുന്നു. ഇന്ന് രാത്രിയിൽ ഒരു തിരുമേശ കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഞാൻ ഭയത്തോടെയാണ് നിൽക്കുന്നത്. കാരണം ഈ കർത്താവിൻ്റെ മുൻപിൽ നാം ഏത് ഉപദേശപ്രകാരം നിൽക്കുന്നു? വചനത്തിൻ്റെ അടിസ്ഥാന ഉപദേശത്തിലോ, അതോ പാതി ദൈവവും പാതി ലോകവുമാണോ? അവിടെ വായിച്ചു നോക്കുക. കർത്താവ് നാഥൻ, സഭയുടെ നാഥൻ പറയുന്നു, ഞാൻ അത് വെറുക്കുന്നു. മുൻപോട്ട് വരട്ടെ. ത്വയത്തീര സഭയിലേക്ക് വരുന്നു. സഭയിലേക്ക് വരുമ്പോൾ അനുവദിക്കാത്തവരെ അവിടെ അനുവദിക്കുന്നു. മുമ്പോട്ട് വരുന്നു. സർദീ സഭയിലേക്ക് വരുമ്പോൾ, സർദീ സഭയൊക്കെ ധാരാളം ഭൂമിശാസ്ത്രപരമായും നമ്മുടെ ഹിസ്റ്ററി ചരിത്രം പരമായും ബന്ധമുള്ളതാണ് സർദീ സഭയൊക്കെ. ചില കുട്ടികൾ പഠിക്കുന്ന ചരിത്രത്തിലും ഈ സർദീ സഭ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഘടനയും ചരിത്രങ്ങളും വളരെ വിശേഷമായ ചരിത്രമാണ്. അവിടെ ഒരു രാജാവ് തന്നെ ഉണ്ടായിരുന്നു. രാജാവിൻ്റെ പേര് ക്രീസസ് ആണ്. ക്രീസസിൻ്റെ ഭരണകാലത്താണ് ആദ്യമായി സ്വർണനാണയം നിലവിൽ വരുന്നത്. ഈ രാജ്യത്തെ തകർക്കുന്നത് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട കോരശായിരുന്നു. സ്തോത്രം. ബാക്കി ചരിത്രങ്ങൾ എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞുകൊള്ളാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഏതായാലും സമയമില്ല. ഈ സർദീ സഭയോട് പറയുന്നു, നിനക്കെല്ലാം അകത്തുണ്ട്. ഈ സർദീസ് എന്ന് പറയുന്ന പാറയുടെ അടിയിൽ തുരന്നുണ്ടാക്കിയ ഒരു പട്ടണമായിരുന്നു. സ്തോത്രം. ഒരു കുന്നിൻ നമ്മൾ നമ്മുടെ കേരളത്തിൽ വന്ന എല്ലാവർക്കും പർവ്വത സമാനമായ കുന്നുകൾ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുള്ളവരാണ്. ഒരു വലിയ വിസ്തൃതമായ പാറയുടെ അടിയിൽ കൊത്തി രൂപകൽപ്പന ചെയ്ത, ഒരു ശത്രുവിനും കയറി ആക്രമിക്കാൻ കഴിയാതെ കിടന്ന ഒരു പാറയ്ക്കകത്ത് കൊത്തിയെടുത്ത നഗരമായിരുന്നു സർദീസ്. ഈ സർദീസിന്റെ നഗരം ചെന്ന് അവസാനിക്കുന്നത് ഹെർമീസ് നദീതടത്തിലായിരുന്നു. ഈ ഹെർമീസ് നദീതടത്തിൽ നിങ്ങൾ ചെന്ന് അന്നത്തെ മണൽ കൈകൊണ്ട് വാരിയാൽ, ഈ ഹെർമീസ് നദീതടത്തിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, ഇതിനകത്തെ മണൽ മണലായിരുന്നില്ല, മണൽ സ്വർണ മണലായിരുന്നു. സ്തോത്രം. ആർക്കെങ്കിലും പോകാൻ താല്പര്യമുണ്ടോ? ഇപ്പൊ പോയ രക്ഷയൊന്നുമില്ല കേട്ടോ, എല്ലാം അരിച്ചു മാറി നാട്ടുകാർ കൊണ്ടുപോയി കഴിഞ്ഞു. സ്തോത്രം. സ്വർണ മണൽ ശേഖരമായിരുന്നു. ഈ സ്വർണ മണൽ ഖനനം ചെയ്ത് ആദ്യമായി സ്വർണ നാണയം ഉണ്ടാക്കിയ ക്രീസോസ് സമ്പന്നനും അഹങ്കാരിയുമായി മാറി. മാത്രമല്ല, ഞങ്ങളെ തൊട്ടുകളിക്കാൻ ആർക്കും കഴിയില്ലെന്ന മനോഭാവം, ഞങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്ന മനോഭാവം ക്രീസസിനെ ലോകം കണ്ട രാജാക്കന്മാരിൽ വച്ച് മഹാ അഹങ്കാരിയാക്കി മാറ്റി. ഇത് ബൈബിള് വായിച്ചാൽ മനസ്സിലാകത്തില്ല, ഇതിന്റെ ചരിത്രമൊക്കെ എടുത്തു വെച്ച് വായിച്ചു നോക്കണം. ദൈവത്തിന് സ്തോത്രം. ഇത് കുട്ടികൾ പഠിക്കുന്ന ചരിത്ര പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. ദൈവത്തിന് സ്തോത്രം. മഹാ അഹങ്കാരിയാക്കി. ഈ അവസ്ഥയെ നോക്കിക്കൊണ്ടാണ് ആമേൻ സഭയ്ക്ക് ദൂത് വെളിപ്പാട് കൊടുക്കുമ്പോൾ, യോഹന്നാന്റെ മുൻപിൽ സർദീസിനെ വരച്ചു കാണിക്കുമ്പോൾ നാഥൻ പറഞ്ഞു, നോക്ക്, ഉണരാതിരുന്നാൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് സർദീസ് സഭയെ ഞാൻ നിന്റെ കോട്ടയ്ക്കകത്ത് ആമേൻ ആർക്കും കയറാൻ പറ്റത്തില്ലെന്ന് നീ ചിന്തിച്ചിരിക്കുന്ന നിന്റെ സുരക്ഷാ താവളത്തിനകത്തേക്ക് ഞാൻ ഇടിച്ചിറങ്ങുന്ന ഒരു ദിവസമുണ്ട്. എനിക്ക് ഇനി ബാക്കി ചരിത്രത്തിലേക്ക് പോയ എന്നെ ദൈവാത്മാവ് ഇന്ന് രാത്രി ഏൽപ്പിച്ച വിഷയം വിട്ടുപോകും. ഈ ചരിത്രം പറഞ്ഞു വരുമ്പോൾ ആകെ നമ്മൾ ഒരു ആത്മീയ ഉണർവിലേക്ക് നയിക്കുന്ന ചരിത്രങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിലെ ചരിത്രങ്ങളെല്ലാം. ഞാൻ അവിടെ നിർത്തുകയാണ്, ബാക്കി നിങ്ങൾ വായിച്ച് പഠിച്ചുകൊള്ളുക. അടുത്ത് ഫിലദൽഫിയ സഭയിലേക്ക് വരികയാണ്. ഫിലദൽഫിയ സഭയോട് വരുമ്പോൾ അവിടെ പറയുന്നു, സ്തോത്രം, സിനഗോഗ് ഓഫ് സൈറ്റാൻ. സ്തോത്രം. എന്താ യഹൂദൻ എന്ന് പേര് മാത്രം, ബാക്കിയെല്ലാം സാത്താന്റെ. ലവോദിക്ക സഭയിലേക്ക് വരുമ്പോൾ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, നെയ്തർ കോൾഡ് നോട്ട് ഹോട്ട്, ആമേൻ, ഏതാണ് ശരി എന്നറിയാത്ത അവസ്ഥയിലൂടെ ആയി കഴിഞ്ഞിരിക്കുന്നു. ഈ അവസ്ഥയുടെ നടുവിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കൾ അറിയണം, നമ്മുടെ യേശുനാഥന്റെ വരവ്, ഇതാ വരവിന്റെ സ്വരം, വരവിന്റെ ഒരുക്കം അങ്ങിങ്ങ് കേട്ടു തുടങ്ങിക്കഴിഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രങ്ങൾ നിങ്ങൾ എടുത്തു വായിച്ചു നോക്കിയാൽ ആഴമായ ഒരു ചില ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ എന്ന് ചോദിച്ചാൽ ചില വാചകങ്ങൾ പറഞ്ഞുവിടാം. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വ നിരയിലേക്ക് ഈ രാജ്യം ഭരിക്കുന്ന കമ്മ്യൂണിറ്റി, ഞാൻ അങ്ങനെ പറയുകയാണ് കാരണം ഞാൻ ചിലപ്പോൾ ആ വാക്ക് കയറി പറഞ്ഞതിന് ഒരു കുഴപ്പം ഉണ്ടാക്കുന്നില്ല. സ്തോത്രം. ഒരു മേലധ്യക്ഷനെ കൊണ്ടുവരാൻ പോകുകയാണ്. അതാരും ഇപ്പോൾ പരിഗണനയിലിരിക്കുന്നത് അമേരിക്കയുടെ മുൻ പ്രസിഡന്റായി ആമേൻ റിട്ടയർ ചെയ്തിരിക്കുന്ന ആമേൻ മുൻ പ്രസിഡന്റിനെയാണ് അവർ കണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഒരു സന്ധി ഉടമ്പടി ഉണ്ടാക്കി നിലവിലിരിക്കുന്ന ആമേൻ പള്ളി പൊളിക്കാതെ അത് ഒരു മതിൽ കെട്ടി വേർതിരിച്ച് ഇസ്രായേൽ ജനം യഹൂദന്മാർ കാത്തിരിക്കുന്ന ആമേൻ യെരുശലേം ദേവാലയത്തിൻ്റെ പണി ഏത് നേരവും തുടങ്ങാൻ ഒരുക്കമായി സകല സന്നാഹങ്ങളും അവർ ഒരുക്കി കാത്തിരിക്കുകയാണ്. ബാക്കി ചരിത്രം ഞാൻ പറയാൻ നിന്നാൽ കൺക്ലൂഷൻ ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കിട്ടാതെ പോകും. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരാംശം, ഏത് സമയത്തും നമ്മുടെ നാഥന്റെ വരവിന്റെ സ്വരം കേൾക്കാൻ തക്കവണ്ണം ബൈബിൾ ശാസ്ത്രപ്രകാരം തിരുവചന സത്യത്തിനൊത്തവണ്ണം ലോക സംഭവങ്ങളെയും അതിന്റെ ചരിത്രങ്ങളെയും മാറ്റി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവസഭയെ, നിന്റെ ലക്ഷ്യം എന്താണ്? നിന്റെ ഒരുക്കം എന്താണ്? നീ ആഗ്രഹിക്കുന്നത് എന്താണ്? ഇന്ന് രാത്രിയാണ് നിന്റെ മണവാളൻ വരുന്നതെങ്കിൽ മണവാളനോടൊപ്പം നിനക്ക് പോകണമോ അതോ ഇവിടെ ആയിരിക്കണമോ? നമ്മുടെ ലക്ഷ്യം എന്തെന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നില്ല. അത് ദൈവാത്മാവിൽ ഇന്ന് രാത്രി ഒരു തീരുമാനത്തോടെ വേണം ഇവിടെ നിന്ന് കടന്നു പോകുവാൻ. ഇന്ന് രാത്രി അവിടെ നിന്ന് ഞാൻ യഥാർത്ഥമായ ഒരു ആത്മീയ സഭയെ കുറിച്ച്, യാതൊരു കുറ്റാരോപണവും നടത്താത്ത സഭയെ കുറിച്ച് ഒരല്പസമയം ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതാ സ്മൂർണ സഭയിലേക്ക് കടന്നു വരുമ്പോൾ വായിക്കുന്ന സിസ്റ്റർ പുസ്തകം എടുത്തു വച്ചേക്കണേ. ദൈവത്തിന് സ്തോത്രം. സ്മൂർണ സഭയെ കുറിച്ച് നമ്മൾ പഠിക്കും. അല്പ ചരിത്രം അവിടെയുണ്ട്. ആസ്യയിലെ ഏറ്റവും മനോഹരമായ പട്ടണം എഫസോസിൽ നിന്ന് 35 മൈൽ വടക്ക് ഈ ദേശത്തെ വിളിച്ചിരുന്നത് ആസ്യയുടെ അലങ്കാരം അല്ല, ആസ്യയുടെ കിരീടം, ആസ്യയുടെ പുഷ്പം എന്ന പേർ കൊണ്ട സ്മൂർണ. ഭൂമികുലുക്കവും ശത്രുക്കളുടെ ആക്രമണവും നിമിത്തം BC 600 നശിപ്പിക്കപ്പെട്ടു പോയൊരു പട്ടണം. അവിടം തൊട്ട് ഇന്ന് രാത്രി നമ്മളും ഈ വിഷയം തമ്മിലൊന്ന് ഒത്തുപോരണം. സ്തോത്രം. BC 600 ഈ പട്ടണം, ഒന്ന് ഭൂമികുലുക്കം, രണ്ട് വളരെ സുരക്ഷിതവും സമാധാനവും ആത്മീകവുമായി ജീവിച്ച ഈ സഭയെ ശത്രുക്കൾ കടന്നാക്രമിച്ച് അവരെ കൊള്ളയടിച്ച് ഈ പട്ടണത്തെ നിശേഷം നശിപ്പിച്ചു. പ്രൈസ് ദ ലോർഡ്. ഈ പട്ടണം ഇനി ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ, ഈ സഭയ്ക്ക് ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ നിലം പരിശാക്കപ്പെട്ടു. എന്നാൽ BC 290 ആയപ്പോൾ, എന്ന് പറഞ്ഞാൽ 310 വർഷമായപ്പോൾ, യഹോവയായ ദൈവം ലിസി മേക്കസ് എന്ന് പറയുന്ന ഒരുവനെ എഴുന്നേൽപ്പിച്ചു. ഇന്ന് രാത്രി ദൈവമക്കളുടെ ഉള്ളിലേക്ക് ഇനിയുള്ള ചിന്തകൾ പോകണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ലോകം നിന്നെ ഉപദ്രവിച്ച് നിന്നെ നിലം പരിശാക്കി, പൊടിയോളം നിന്നെ നിലത്തു താഴ്ത്തിയാലും ഇന്ന് രാത്രി നിന്നെ അവർ ചവിട്ടി മെതിച്ച് പൊടിയാക്കി മാറ്റിയാലും അവിടെ നിന്ന് നിന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ഇറങ്ങി വരുന്ന ഒരു സൈന്യാധിപൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഈ ലിസി മേക്കേഴ്സ് 290 തകർന്ന തരിപ്പണമായ ആമേൻ സ്മൂർണയെ ആദ്യത്തെക്കാൾ മനോഹരമായി പണിതുയർത്തി. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ചില തകർച്ചകളൊക്കെ നേരിട്ടെങ്കിലേ പുതിയ പണി എന്ത് ചെയ്യപ്പെടുകയുള്ളൂ? ദൈവത്തിന് നടത്താൻ കഴിയുകയുള്ളൂ. തകർന്നടിഞ്ഞു പോയ പട്ടണം ഇതാ ലിസി മേക്കസിനാൽ പണിതുയർത്തി. ഇവിടുത്തെ പ്രത്യേകമായ ഉപജീവന മാർഗം എന്ന് പറഞ്ഞിരുന്നത് മൂര് അല്ലെങ്കിൽ മയറ ഉൽപാദനമാണ്. ഈ മൂര് കയ്പിനെ കാണിക്കുന്നു. കയ്പിനെ കാണിക്കല്ല, ഒറിജിനൽ സാധനം കയ്പ് തന്നെയാണ്. എന്നാൽ ഈ കയ്പേറിയ മൂരിനെ, സ്തോത്രം, ലോകത്തിൽ വച്ച് വിലപിടിപ്പുള്ള സുഗന്ധ ദ്രവ്യമാക്കുന്നതിൽ ഈ സ്മൂർണക്കാർ വിജയിച്ചു. അങ്ങനെയാണ് ഈ സ്മൂർണ എന്ന പേരിന്റെ അർത്ഥം ചോദിച്ചാൽ അതിന്റെ അർത്ഥം ഇതാണ്: കൈപ്പേറിയ ജീവിതാനുഭവത്തെ സൗരഭ്യമാക്കി മാറ്റിയ അവസ്ഥയാണ് സ്മൂർണ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമയതിലെ ആരും ആമേൻ പറഞ്ഞില്ല. ഇവിടെ എനിക്ക് തോന്നുന്നു അബുദാബിയിൽ ഈ കൈപ്പേറി അനുഭവം ഇല്ലാത്തതുകൊണ്ട് ആമേന് ഇനി കൈപ്പ് കൊണ്ട് സൗരഭ്യം ഒന്നും ഉണ്ടാക്കാതില്ലെന്നാ എനിക്ക് തോന്നുന്നേ. ഏതായാലും സ്മൂർണക്കാർക്ക് കൈപ്പേറിയ അനുഭവം, വേദന നിറഞ്ഞ അനുഭവം, ആ അനുഭവത്തെ ഏറ്റവും സൗരഭ്യമുള്ളതെന്നാക്കി മാറ്റി. പ്രൈസ്തലോട് ഇന്ന് രാത്രി ദൈവത്തെ സേവിക്കുന്ന, ആരാധിക്കുന്ന കർത്താവിന്റെ സാക്ഷികളായി ഈ ലോകത്തിൽ പ്രകാശിപ്പാൻ വിളക്കുകളായി തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ, നിന്നൊക്കെ കൈപ്പേറിയ അനുഭവം വരില്ല എന്ന് ദൈവവചനം പറയുന്നില്ല. നിന്റെ കൈപ്പേറിയ അനുഭവങ്ങളിൽ, കൈപ്പേറിയ ജീവിത പശ്ചാത്തലങ്ങളെ, കൈപ്പേറിയ ജീവിത സാഹചര്യങ്ങളെ, നിന്റെ ആശ്രയം ക്രിസ്തുവിലാണെങ്കിൽ ആ അനുഭവത്തെ ലോകത്തിന് ഒരു സൗരഭ്യമാക്കി മാറ്റാൻ നീ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മാനപാത്രമാണ്. പ്രൈസ്തലോട് നമ്മുടെ താഴ്ചകൾ നമ്മുടെ എന്നേക്കുമുള്ള താഴ്ചയല്ല, നമ്മുടെ തകർച്ചകൾ നമ്മുടെ എന്നേക്കുമുള്ള തകർച്ചയല്ല, നമ്മുടെ വീഴ്ചകൾ എന്നേക്കും നമ്മെ വീഴ്ത്തിക്കളയുവാൻ കഴിയുന്നതല്ല. നിന്നെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടത്തിവിടുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, ആമേൻ, കർത്തൃദാസൻ കർത്തൃമേശയുടെ സമാപനത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ഒരനുഭവം എനിക്ക് ഓർമ്മ പെട്ടെന്ന് ക്ലിക്ക് ചെയ്തുപോലെ എന്നെ ഓർമ്മിപ്പിച്ചും. കാരണം ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുമെന്ന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത വ്യക്തിയായിരുന്നു. കാരണമുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ തിരുവനന്തപുരം പട്ടണത്തിലുണ്ടായ മേജർ ഒരു ആക്സിഡൻറ്റിൽ വണ്ടികൾ കൂട്ടിയിടിച്ച് ഞാൻ യാത്ര ചെയ്ത വാഹനത്തിൽ നിന്ന് തെറിച്ച് അതിവേഗതയിൽ വരുന്ന സൂപ്പർ ഫാസ്റ്റിൻ്റെ ബാക്ക് വീലിനോട് ഞാൻ ഇങ്ങനെ പറന്ന് ചെല്ലുമ്പോൾ സൂപ്പർ ഫാസ്റ്റിൻ്റെ വീലിൻ്റെ അടിയിലേക്കാണല്ലോ കർത്താവേ ഞാൻ പോകുന്നതെന്ന് ചിന്തിച്ച സമയം, നിങ്ങൾക്കറിയണമോ, ആ വാഹനം ഗതി മാറാതിരുന്നെങ്കിൽ എൻ്റെ പൊടി പോലും ഇന്ന് ലോകത്തിൽ കാണത്തില്ലായിരുന്നു. സ്തോത്രം. അവിടെ നിന്ന് ഓർമ്മ നഷ്ടപ്പെട്ട് ആനയടി ഹോസ്പിറ്റലിലും ആനയടിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുമ്പോൾ എന്തോ ഉള്ളിലൊരു ശബ്ദം എനിക്ക് കേൾക്കുന്നുണ്ട്, ഈ മനുഷ്യൻ രക്ഷപ്പെടത്തില്ല, ഈ മനുഷ്യൻ രക്ഷപ്പെടത്തില്ല, ഈ മനുഷ്യൻ രക്ഷപ്പെടത്തില്ല. അന്ന് വിവിധ രാജ്യങ്ങളിലെ ഏകദേശം 40-ലധികം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഞങ്ങൾ ഒരുമിച്ച് തിരുവനന്തപുരം പട്ടണത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു ഔട്ട്റീച്ചിന് നേതൃത്വം കൊടുക്കുമ്പോൾ ആമേൻ നേതൃത്വം കൊടുക്കുന്നവൻ ICU. ഇന്ന് രാത്രി ദൈവത്തെ സേവിക്കുന്ന, ആരാധിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചു എന്ന് ചിന്തിച്ച സ്ഥാനത്ത് ഞാൻ ചിന്തിക്കുന്നു, അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന സഹോദരന്മാർ സഹോദരിമാർ അവരുടെ പ്രാർത്ഥന, കുടുംബങ്ങളുടെ പ്രാർത്ഥന, ദൈവസഭയുടെ പ്രാർത്ഥന ഇന്നും ധൈര്യത്തോടെ നിങ്ങളുടെ മുൻപിൽ ഒരു സാക്ഷിയായി നിൽപ്പാൻ ദൈവം എൻ്റെ ആയുസ്സിനെ ദീർഘിപ്പിച്ചു തന്നു. ഈ ലോകം നമുക്ക് ആപത്തുകൾ വരില്ല, രോഗം വരത്തില്ല, കഷ്ടത വരത്തില്ല എന്നുള്ളതല്ല. ആ കഷ്ടതയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ നിന്റെ ജീവിതത്തെ എന്നും എനിക്കിത് സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് നീ വീട്ടിൽ ഒതുങ്ങുന്ന വ്യക്തിയല്ല, ആ ജീവിതത്തെ മറ്റുള്ളവർക്ക് ഒരു സൗരഭ്യമാക്കി മാറ്റാൻ കഴിവുള്ളവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ്തലോട്. നമ്മുടെ കൈപ്പേറിയ അനുഭവമാണ് മറ്റുള്ളവർക്ക് മധുരമാക്കാൻ ദൈവത്തിന് ഉപകരിപ്പാൻ കഴിയുന്നത്. പ്രൈസ്തലോട്. നമ്മളെ ഒരു വേദനയിലൂടെ കടത്തിവിടുമ്പോൾ, ഒരു കഷ്ടതയിലൂടെ കടത്തിവിടുമ്പോൾ, ഒരു പ്രയാസത്തിലൂടെ കടത്തിവിടുമ്പോൾ ഇന്ന് രാത്രി അറിയണം, എന്നെ കുറിച്ച് ദൈവത്തിന് ഇന്നലെ വരെ ആയിരുന്നതിനേക്കാൾ അപ്പുറത്തൊരു വലിയ ഉദ്ദേശമുണ്ട്. പ്രൈസ്തലോട്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, സ്മൂർണ സഭയെ നോക്കി കുറ്റം പറയാഞ്ഞതിൻ്റെ കാരണം അവരുടെ ജീവിതത്തിൻ്റെ കൈപ്പിനെയും കൈപ്പേറിയ ജീവിതത്തെയും അവരെന്താക്കി മാറ്റി, ഏറ്റവും സുഗന്ധം പരത്തുന്നതാക്കി മാറ്റി. ചൈനയിലേക്ക് പോയ മിഷണറിയായ ഹഡ്സൺ ടെയ്ലറോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കണം. ഒരു ദിവസം താനും തൻ്റെ സഹപ്രവർത്തകനും കൂടെ രഹസ്യമായി ഒരു വീട്ടിലേക്ക് സുവിശേഷം പറയാൻ പോകുമ്പോൾ, വനാന്തരത്തിലെ ഊടുവഴികളിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു സിംഹം ഇവരുടെ പുറകെ വരുന്നു. സ്തോത്രം. ഒപ്പം പോയ കൂട്ടുകാരൻ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. ആമേൻ. ഹഡ്സൺ ടൈലറെ മുന്നോട്ടും ഇടത്തില്ല പുറകോട്ടും. പുറകെ ഒരു സിംഹം വരുന്നെന്ന് പറഞ്ഞ് എങ്ങനെ ഇരുന്നനെ? നമ്മളാണ് മിഷൻ പ്രവർത്തനത്തിൽ പോയി നമ്മുടെ പുറകെ ഒരു സിംഹം വരുന്നെന്ന് കണ്ടാൽ എങ്ങനെ ഇരുന്നേനെ ആയിരുന്നു? സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ബാക്കി ഞാൻ പൂരിപ്പിക്കും, നിങ്ങൾ പൂരിപ്പിച്ചോളൂ. സ്തോത്രം. നോക്കണമേ, സിംഹം വരുമ്പോൾ കൂട്ടുകാരൻ ആമേൻ ഈ പാവ ദൈവാസനെ കൂടെ നടത്താതെ സിംഹത്തിന്റെ ഗതി അനുസരിച്ച് ഹഡ്സൺ ടൈലറെ സിംഹത്തിന്റെ മുമ്പിലോട്ട് തള്ളിവിട്ടു. അവനോട് പറഞ്ഞിടാ, നീ ഒന്ന് ചുമ്മാതെ കിടക്ക്, നീ എന്തിനാണ് നീ പേടിക്കുന്നേ? നോക്ക്, ഈ ചൈനയും ചൈന ഗവൺമെന്റും അവരുടെ വനത്തിലെ മൃഗങ്ങളും എല്ലാം കൂടെ നമ്മെ കൊല്ലുമെന്ന് പറഞ്ഞ് അവർ വേലി കെട്ടി അടച്ചിട്ട് കൊല്ലാൻ നോക്കിയാലും നീ ഒരു കാര്യം അറിയണം, ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ വിളി കേൾക്കുന്ന ഒരു സ്വർഗമുണ്ട്. പ്രൈസ് ദ ലോർഡ്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് അത് ഉറപ്പുണ്ട്. ലോകത്തിലെ ഇരുമ്പ് ഭിത്തികൾ കൊണ്ടോ ഇരുമ്പ് മതിലുകൾ കൊണ്ടോ ആമേൻ കോട്ട കെട്ടിയാലും ആകാശത്തിൽ കയറി വേലി കെട്ടാൻ പറ്റത്തില്ല. ആമേൻ സ്വർഗീയ മതിലുകൾ, സ്വർഗത്തെ മതിൽ കെട്ടി അടയ്ക്കാൻ പറ്റത്തില്ല. ഹഡ്സൺ ടൈലർ പറഞ്ഞു, എനിക്ക് മുകളിലേക്ക് നോക്കാൻ ഒരു ദൈവമുണ്ട്. ഇത് ഈ കൂട്ടുകാരനോട് പറഞ്ഞിട്ട് താൻ തിരിഞ്ഞ് സിംഹത്തെ നോക്കി ഇങ്ങനെ ചോദിച്ചു, സ്നേഹിതാ നീ എന്തിനാ എൻ്റെ പുറകെ നടക്കുന്നേ? നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്നെ തിന്നുന്ന കാര്യം നടക്കത്തില്ല. നീ ഒരു കാര്യം ചെയ്യ് കുഞ്ഞേ, നോക്ക് തിരിഞ്ഞ് ഈ വഴിയായി നീ വനത്തിലേക്ക് കയറ്, അവിടെ നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ആഹാരം വെച്ചിട്ടുണ്ട്, ഞങ്ങളെ വിളിച്ച വഴിയിലോട്ട് പൊയ്ക്കോട്ടെ എന്ന് പറയുകയും ആ ബയോഗ്രഫി എടുത്ത് വായിച്ചാൽ ശരീരം രോമാഞ്ചം കൊണ്ട് നമ്മൾ അറിയാതെ ദൈവത്തെ ആത്മാ നിറവിൽ ആരാധിക്കും. ഈ സിംഹം രണ്ട് കൈകൾ ഉയർത്തി മാറി മാറി തറയിൽ അടിച്ചു, തല കുമ്പിട്ടു, തിരിഞ്ഞ് എബൗട്ട് ഹാൻ ഒരൊറ്റ തിരിയക്കം തിരിഞ്ഞു, താൻ ജീവനും കൊണ്ട് ഹഡ്സൺ ടൈലർ കാണിച്ച വഴിയിലൂടെ ഓടിപ്പോയി. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവസഭയെ, ദൈവത്തിന് നമ്മെ കൊണ്ട് ആവശ്യമുണ്ട്. പ്രൈസ് ദ ലോർഡ്. ആരാധ്യനായ യേശുനാഥന് നമ്മെ കൊണ്ട് ആവശ്യമുണ്ട്. നിന്റെ തകർച്ചകൾ തകർത്തടിയുവാനുള്ളതല്ല, നിന്റെ തകർച്ചയിൽ നിന്ന് പുതിയ ഒന്ന് ദൈവം ഉയർത്താൻ പോകയാ. ഇപ്പോൾ ഈ സഭയെ നോക്കിക്കൊണ്ട് നാഥനായ യേശുനാഥൻ പറയുകയാണ്, പ്രൈസ് ദ ലോർഡ്. സ്മൂർണ സഭയേ നോക്ക്, ഞാനും അവിടെ കർത്താവ് സ്മൂർണ ഉപയോഗിക്കുന്ന വാക്ക് ശ്രദ്ധേയമാണ്, ഞാനും നിങ്ങളെ പോലെ എന്ന് പറഞ്ഞാൽ സ്മൂർണ സഭയുടെ സാഹചര്യം പോലെ നിങ്ങൾ മരിച്ചവരായിരുന്നത് പോലെ നോക്ക് ഞാനും മരിച്ചവനായിരുന്നു. ഇങ്ങനെ പറയുന്ന ഏത് ദൈവം എവിടെയുണ്ട്? സ്തോത്രം. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവവൈദലെ, ഇങ്ങനെ പറയാൻ കഴിയുന്നത് ആർക്ക് പറയാൻ കഴിയും? ഞാൻ ഒരു സഭയെ നോക്കിക്കൊണ്ട് പറയുന്നു, ഞാനും നിങ്ങളെ പോലെ മരിച്ചവനായിരുന്നു. ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ഈ സഭയിലെ വിശുദ്ധന്മാരോട് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാത്രി ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങളുടെ മുമ്പിൽ മരിച്ചിരിക്കുന്ന അവസ്ഥയിലിരിക്കുന്ന എന്തെങ്കിലും വിഷയമുണ്ടോ? നിങ്ങളുടെ കർത്താവ് പറഞ്ഞ വാക്കാണ്, ആ വാക്കങ്ങ് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. മരിച്ചെന്ന് മുദ്ര കുത്തിയതുപോലെ ഏതെങ്കിലും വിഷയങ്ങളുടെ നടുവിൽ ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്താഗതി ഒന്ന് മാറ്റണം. നിങ്ങളുടെ ചിന്താഗതി ഒന്ന് മാറണം. നിങ്ങളുടെ ചിന്താഗതി ഇന്ന് രാത്രി മുതൽ മാറണം. നിങ്ങളുടെ വിഷയം മരിച്ചിട്ടില്ല. മരിച്ചിട്ടില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ മരിച്ചിട്ടില്ല, നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ മരിച്ചിട്ടില്ല, നിങ്ങൾ കണ്ട ദർശനങ്ങൾ മരിച്ചിട്ടില്ല, ദൈവം നിങ്ങളുടെ മേൽ നൽകിയ വാക്തത്വങ്ങൾ മരിച്ചിട്ടില്ല. വാക്തത്വങ്ങളിൽ വാക്കുമാറാത്തവൻ പറയുന്നു, നിന്നോടുള്ള ദൈവത്തിന്റെ വാക്തത്വങ്ങൾ മരിച്ചിട്ടില്ല. മരിച്ചെന്ന് നിനക്ക് തോന്നിയെങ്കിൽ മരിച്ചെടുത്തു നിന്ന് ഞാൻ ജീവിച്ചെഴുന്നേറ്റതുപോലെ ഇന്ന് രാത്രി ദൈവസഭയെ നിനക്ക് വേണ്ടി നിന്നോടുള്ള വാക്തത്വങ്ങൾ ജീവിച്ച ഒരു രാത്രിയാകാൻ പോകയാണ്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു എന്നോടുള്ള ദൈവത്തിന്റെ വാക്തത്വം ആമേൻ ശത്രു മരിപ്പിച്ചെന്ന് തോന്നിയ സ്ഥാനത്ത് നിന്ന് ഇന്ന് രാത്രി എന്റെ നാഥൻ ഉയർത്തതുപോലെ, എന്റെ യേശുനാഥൻ ഉയർത്തതുപോലെ, ജീവിച്ചെഴുന്നേറ്റതുപോലെ എന്നോടുള്ള വാക്തത്വങ്ങൾ ജീവിച്ചെഴുന്നേക്കുന്ന ഒരു രാത്രിയായി കാണുന്നു എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടോ. പ്രൈസ് ദ ലോർഡ്. ഇത് പോരാ, ഇത്രയും പോരാ കേട്ടോ, സ്തുതിയൊന്നും ഇത് പോരാ, ഈ വിഷയം അനുസരിച്ച് ഇതൊന്നും പോരാ. ചെറുടൊന്ന് വാ വിശാലമായി തുറക്ക. ആമേൻ. ഇന്ന് രാത്രി അല്പം കൂടെ ഒന്ന് ഉണര, അല്പം കൂടെ ഒന്ന് ഉണര. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പ്രൈസ് ദ ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു സിമിയോനെ കാണാം. സിമിയോൻ ഒരു വാക്തത്വം ഉണ്ടായിരുന്നു, കർത്താവിനെ കണ്ടല്ലാതെ മരിക്കത്തില്ല. സ്തോത്രം. ആ വാക്തത്വം ലഭിച്ചവൻ കുറിച്ച് ബൈബിളിൽ മനോഹരമായ ചില വാക്കുകൾ പറയുന്നുണ്ട്. ആമേൻ. ആദ്യം പറയുന്ന വാക്ക് തന്നെ ദൈവഭക്തനായിരുന്നു. സ്തോത്രം, സ്തോത്രം. ദൈവാത്മാവുള്ളവനായിരുന്നു, നന്നായി ദൈവവചന ന്യായ പ്രമാണങ്ങളെ പഠിക്കുന്നവനായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് ഇതാ അങ്ങോട്ട് ജ്വലിപ്പിക്കാൻ തുടങ്ങി ഹൃദയത്തെ. സിമ്യോന്റെ ഹൃദയത്തെ അങ്ങോട്ട് ഉണർത്തി. ഉണർത്തി വെച്ച് പറഞ്ഞു, സമയമായി, നീ ദേവാലയത്തിലേക്ക് പോകാൻ പറഞ്ഞു. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നത് യഹോവയിലെ വാക്തത്വം ലഭിച്ചു നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പ്. ഓ, ഇനി എന്ന് കാണും, എന്ന് മരിക്കുമെന്നും പറഞ്ഞുകൂടെ കാത്തിരിക്കുക. ആമേൻ. കട്ടിലും കാലെ നീട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്, കർത്താവെ എന്ന് തീരും. പക്ഷെ വാക്തത്വം കിടക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നത് അയ്യോ വൈദലെ, വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനായതുകൊണ്ട് അവന് വാക്ക് മാറാൻ പറ്റത്തില്ല. നിവർത്തിക്കാതെ നിന്നെ ഒട്ടും വിളിക്കത്തുമില്ല. നമ്മളോ നിങ്ങളോടോ നിങ്ങളുടെ തലമുറകളോടോ നിങ്ങളുടെ ശുശ്രൂഷകളോടോ ദൈവം ഒരു വാക്തത്വം തന്നെങ്കിൽ അത് നിവർത്തിച്ചല്ലാതെ, അത് നിവർത്തിച്ചല്ലാതെ, അത് നിവർത്തിച്ചല്ലാതെ എന്റെ നാഥൻ അടങ്ങിയിരിക്കയില്ല. വാക്തത്വം ചെയ്തത് മുതൽ ആ വാക്തത്വ നിവർത്തീകരണത്തിന് വേണ്ടി ഇങ്ങനെ ഒരുങ്ങി ഒരുങ്ങി ഒരുങ്ങിയിരിക്കുന്ന ഒരു നാഥനാണ് നമ്മുടെ യേശുനാഥൻ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവസഭയെ, സ്മൂർണ സഭയെ നോക്കിക്കൊണ്ട് പറയുന്നു, ഞാൻ ജീവിച്ചെഴുന്നേറ്റതുപോലെ സ്മൂർണ സഭയും ജീവിച്ചെഴുന്നേൽക്കും. എന്തെല്ലാം കഷ്ടങ്ങളും പരിശോധനകളും വേദനകളും സഹിക്കേണ്ടി വന്നാലും, സ്തോത്രം. നിന്ദകൾ സഹിക്കേണ്ടി വന്നാലും, സ്തോത്രം. ഈ ഞാനിങ്ങോട്ട് വരുന്നതിന് ഒരു മൂന്നാലാഴ്ചയ്ക്ക് മുമ്പും ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നു. വേറെ ഒരു കുറ്റവുമല്ല, പ്രസംഗിച്ചു എന്നുള്ള ഒറ്റ കുറ്റം. അവരാ യോഗ സ്ഥലത്ത് വന്ന് യോഗ നിർത്താൻ ശ്രമിച്ചു. നമ്മുടെ ചെറുപ്പക്കാരല്ലേ, അവരോട്ട് വിട്ടുകൊടുക്കൂ. അവർ പറഞ്ഞു, ഈ പ്രസംഗം നിർത്തുന്നത് പാസ്റ്റർ ആശീർവാദം പറഞ്ഞിട്ടേ ഉള്ളെന്ന് പറഞ്ഞു. ഞാൻ പ്രസംഗം, അപ്പൊ വെളിയിലത്തെ സ്റ്റണ്ടൊന്നും ഞാൻ അറിയുന്നില്ല. പ്രസംഗം തുറന്നുകൊണ്ടേയിരുന്നു. സ്തോത്രം. പ്രസംഗം കഴിഞ്ഞു, എന്തൊക്കെയോ അവ പ്രശ്നം വെളിയിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആഹാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, സാറേ ഇന്ന് സാറ് വണ്ടി ഓടിക്കണ്ട, ഞങ്ങൾ കൊണ്ടുവിടാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? അത് കേസ് ഒന്ന് അയക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എവിടാ കൊടുത്തിരിക്കുന്നത്? അത് ഇന്ന ശേഷം. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ കൂടെ വന്ന് ഇനി അടുത്തൊരടി ഉണ്ടാക്കാൻ ഉള്ള ആരോഗ്യം ഈ ശരീരത്തിന് പോരാ. അവരെനിക്ക് നേരെ വരുന്നെങ്കിൽ അത് കർത്താവ് നോക്കിക്കൊള്ളൂന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മോനെ വിളിച്ച് പറഞ്ഞു, അവൻ പെട്ടെന്ന് അവിടെ വന്നു. വന്നേച്ച് പറഞ്ഞു, നീ വണ്ടിയുടെ ഇവരെ ആരെയും കൂട്ടണ്ട, ആ സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയണമോ, ഞാൻ സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്നെ എതിരേറ്റ് പരാതി സ്വീകരിച്ച സർക്കിള് ഇറങ്ങി വരുന്നു. ചോദിച്ചു, ആ കുഞ്ഞുവനച്ചാ അച്ഛാന്റെ പേരാണെന്ന് എനിക്ക് മനസ്സിലായി. അച്ഛാൻ വേറെ പണിയില്ലയോ ഇവിടെ വരാനെന്ന് ചോദിച്ചു. സ്തോത്രം. എനിക്ക് വേറൊരു പേര് കൂടെ ഉണ്ട് കേട്ടോ, ഞാൻ ഇനി അതൊക്കെ പറഞ്ഞു പോയത് മാത്രം. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞുന്നാൾ പോലെ അറിയാവുന്ന, എന്നെ അറിയാവുന്ന, കുടുംബക്കാരെ അറിയാവുന്ന, ക്രൈസ്തവനല്ലാത്ത ഈ മനുഷ്യൻ അവിടെ ട്രാൻസ്ഫറായി വന്നതുപോലെ എനിക്കറിയത്തില്ല. ഞാൻ ആരായാലും ആകട്ടെ എന്ന് പറഞ്ഞാൽ ചെന്നത്, ചെല്ലുമ്പോൾ പരാതി സ്വീകരിച്ച സർക്കിൾ ഇൻസ്പെക്ടർ സല്യൂട്ട് ചെയ്ത് പാസ്റ്ററുടെ മുമ്പിൽ നിൽക്കുന്നു, കയ്യെ പിടിച്ചോണ്ട് പോകുന്നു. എന്നെ മോനെ പിടിച്ചാൽ ചോദിച്ചോടാ, നീ ഇപ്പൊ ഈ പോലീസ് സ്റ്റേഷൻ കയറാൻ തുടങ്ങിയോ എന്ന് ചോദിച്ചു. അവനെ വിളിച്ചോണ്ട് അത് റൂമിൽ പോയിട്ട് പറഞ്ഞു, അച്ഛാ എന്തോ ചെയ്യും, പരാതി കൊണ്ടുവന്ന് ഞാൻ സ്വീകരിച്ചു. അച്ഛാ വന്ന് വല്ല ഇവിടുന്ന് വെള്ളം കുടിക്കുകയോ വല്ലോ, ഇപ്പൊ പോലീസുകാരെ കൊണ്ട് ആഹാരം വല്ലതും വരുത്താം, കഴിച്ചു വീട്ടിൽ പോവും, ഇത് ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു. രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പരാതി കൊടുത്തവന്മാര് പരാതിയും കൊണ്ട് തിരിച്ച് എൻ്റെ അടുത്ത് വന്നേച്ച് പറഞ്ഞു, വീട് അന്വേഷിച്ച് വന്ന് തേടി പിടിച്ചേച്ച് പറഞ്ഞു, സാറേ ക്ഷമിക്കണം, ആളറിയാതെ ഞങ്ങൾ ചെയ്തു പോകാനെ ക്ഷമിക്കണേ എന്ന്. സ്തോത്രം. ക്രൈസ്തലോട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അറിയണം, നിനക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ എവിടെങ്കിലുമൊക്കെ ദൈവം കൊണ്ടിരുത്താം. കർത്താവ് ജീവിച്ചെഴുന്നേറ്റത് നമുക്ക് വേണ്ടിയാണ്. അവൻ മരിച്ചവനല്ല, അവൻ അവസാനിച്ചവനല്ല, അവൻ എന്നേക്ക് ജീവിച്ചിരിക്കുന്നവനാ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന ദൈവവൈദലേ, ഇതാ അടുത്ത സ്മൂർണ സമയം നോക്കിക്കൊണ്ട് പറയുന്നു, നിന്റെ കഷ്ടത ഞാൻ അറിയുന്നു. ഹീബ്രുവിൽ ക്ലിപ്സിസ് എന്ന് പറയുന്ന ഒരു വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. വേണ്ടി വന്ന കുറിച്ച് വെച്ചാൽ ചിലപ്പോൾ എപ്പോഴും ആ വാക്കുകൾ എല്ലായിടത്തുനിന്ന് കിട്ടിയെന്ന് വരത്തില്ല. ക്ലിപ്സിസ് എന്ന എബ്രായ പദം അവിടെ ഉപയോഗിക്കുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം കഷ്ടതയെന്നല്ല, ഉടഞ്ഞ് മാറ്റപ്പെടുന്ന അവസ്ഥയാണ്. നമ്മൾ ഒരു മൺപാത്രം ഇവിടെ എറിഞ്ഞുടയ്ക്കാൻ പറ്റിയ ഒന്നുമില്ലല്ലേ, ഞാൻ സാധാരണ ഇത് പ്രസംഗിക്കാൻ പോകുമ്പം എറിഞ്ഞുടയ്ക്കാൻ പറ്റിയ ഒരെണ്ണം പോക്കറ്റ് വെച്ചേക്കും, എന്നിട്ട് അതിനെ ക്ലാസ്സിൽ എറിഞ്ഞുടച്ച് പൊട്ടിച്ച് കാണിച്ചു കൊടുക്കും, എന്നാലേ ഇതൊക്കെ ചിലത് മനസ്സിലാവുള്ളൂ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്ലാസ് വെയർ എടുത്ത് പൊക്കി തറയിലേക്കിട്ടാൽ അത് പൊട്ടിച്ചിതറിയാൽ ഈ ഗ്ലാസ് വെയറിനെ പിന്നെ എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും കൂട്ടി യോജിപ്പിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. നമ്മുടെ പാസ്റ്റ് പേടിച്ചു പോയെന്നാ, അത് ഞാൻ കർത്തൃവേസ പാത്രം എടുത്ത് തറയിടുന്നത്. സ്തോത്രം. പേടിക്കണ്ട, ഹല്ലേലൂയാ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവവൈദലേ, സ്തോത്രം. ഉടഞ്ഞു മാറുന്ന അവസ്ഥ ഇന്ന് രാത്രി, ഇനി പരിഹാരമില്ല. ആമെൻ. ഫെവിക്കോൾ ഇട്ടോ, ഒരു കോൾ ഇട്ടോ, ഒട്ടിച്ചോ വെൽഡ് ചെയ്തു പോലും യോജിപ്പിക്കാൻ കഴിയത്തില്ലെന്ന് തോന്നി ഏതെങ്കിലും വിഷയം നിങ്ങളുടെ മുമ്പിലുണ്ടോ? ഇന്ന് രാത്രി വേഗത്തുള്ള ഒരു മിഷണറിയുടെ ഉദാഹരണം കൂടെ കൊണ്ടുവരാൻ പോകുകയാണ്. നിങ്ങൾ എത്ര പേര് ഡേവിഡ് ബ്രെയിൻയാർഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു. ഡേവിഡ് ബ്രെയിൻയാർഡ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ. അദ്ദേഹം ജനിച്ചത് 20 ഏപ്രിൽ 1718, മരിച്ചത് 9th October 1747. അപ്പൊ എത്ര വയസ്സുണ്ട്? 29-ാമത്തെ വയസ്സിൽ മരിക്കുന്നു. 15-ാമത്തെ വയസ്സിൽ സുവിശേഷം കേൾക്കുന്നു. അത് മാരിലൂടെ സൺഡേ സ്കൂൾ ടീച്ചറിലൂടെ കേൾക്കുന്നു. അമേരിക്കയിലെ ആമൻ വനാന്തരങ്ങളിൽ കഴിയുന്ന റെഡ് ഇന്ത്യൻസ് ആയ ആൾക്കാരെ കുറിച്ച് തൻ്റെ സൺഡേ സ്കൂൾ ടീച്ചർ അവരുടെ സൺഡേ ക്ലാസ്സിൽ മനോഹരമായ ഒരു വിവരണം നൽകി. ഈ വിവരണം ഈ കൊച്ചു മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കയറി അങ്ങ് പതിഞ്ഞു. ഇന്ന് രാത്രി ദൈവത്തെ സേവിക്കുന്ന ദൈവമകൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, യൗവനക്കാരെല്ലാം ഇതൊന്ന് ശ്രദ്ധിച്ചോണം. 15 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ്, 15 വയസ്സ് പ്രായം എന്ന് പറയുന്നത് നമ്മുടെ 10th സ്റ്റാൻഡേർഡ് ലെവലിലെ ഒരു കുട്ടിയാണ്. വീടിന് പോവാ, വെളിയിൽ പോയ അപ്പം കൂടെ പോകും, അല്ല അമ്മ കൂടെ പോവും, അല്ല ചേച്ചിയോ ചേട്ടനോ കൂടെ പോകുന്ന പ്രായം. ഈ ഹൃദയത്തിൽ അവൻ്റെ ഉള്ളിലേക്ക് കയറി, ദൈവം എനിക്കൊരു അവസരം തന്നാൽ ഈ വനാന്തരത്തിൽ ജീവിക്കുന്ന റെഡ് ഇന്ത്യൻസിൻ്റെ ഇടയിലേക്ക് ഞാൻ പോകും. ഞാൻ അവരെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവരും. ഓരോ വർഷവും ഈ ആഗ്രഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു മാതാപിതാക്കന്മാരോട് പങ്കുവച്ചു പറഞ്ഞു, മോനെ നിന്നെ ലോകത്തിൽ എവിടെ വേണേലും വിടാം, പക്ഷെ അവരുടെ ഇടയിൽ വിടത്തില്ല. കാരണം ദേ ആർ കാനിബൽസ്, മനുഷ്യത്തീനികളാണ്, നിന്നെ അവർ തിന്നുകളയും. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾ നിന്നെ അവിടെ വിടത്തില്ല, നീ വേറെ എവിടെ വേണേലും പോകാം. ഏതമ്മയ മാതാപിതാക്കന്മാർക്ക് വിധേയപ്പെട്ട് അനുസരിച്ച് പോകുന്ന ഈ യുവാവ് ധിക്കരിക്കാൻ പോയില്ല. 25-ാമത്തെ വയസ്സിൽ ഒരു പ്രഭാതമായപ്പോൾ പപ്പ ഡാഡിയോടും മമ്മിയെയും വിളിച്ചു പറഞ്ഞു, ഇനി എനിക്ക് ഈ വീട്ടിൽ ഉറങ്ങാൻ പറ്റത്തില്ല, ഇനി ഞാൻ ഉറങ്ങിയാലും കൊള്ളാം മരിച്ചാലും കൊള്ളാം. അത് അമേരിക്കൻ റെഡ് ഇന്ത്യൻസ് ആയ കാനിബൽസിന്റെ നടുവിലായിരിക്കുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് സമയം പോരാ, സമയം പോരാ, അല്ലെങ്കിൽ ഞാൻ അത് ആ ദീർഘമായ ചരിത്രം തരുമായിരുന്നു. അതിൻ്റെ ആ സമ്മറിയിലേക്ക് കയറി വരട്ടെ. ഇദ്ദേഹം ദീർഘ ദിവസങ്ങൾ യാത്ര ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഡേവിഡ് ബ്രെയിനിയാർഡിൻ്റെ പേരിൽ തന്നെ ഒരു ബയോഗ്രഫി ഉണ്ട്. അത് വാങ്ങി വല്ലപ്പോഴുമൊക്കെ യാത്രകളിലും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ അത് വായിച്ചു നോക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കണ്ണുകൾ തുറപ്പിക്കുന്ന സംഭവങ്ങൾ, തൻ്റെ ജീവിത അനുഭവങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവസഭയെയും ഈ ഡേവിഡ് ബ്രെയിനിയാർഡ് നടന്ന് 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 ഒരു ബാക്ക് ബാഗുമായി അതിനകത്തുണ്ടായിരുന്ന ലഘു ഭക്ഷണങ്ങൾ കഴിച്ച് റെഡ് ഇന്ത്യൻസിന്റെ താവളം താൻ കണ്ടെത്തി. ഏകദേശം ഈ കാനിബൽസ് പാർക്കുന്ന വനാന്തര മേഖലകളിലോട് അടുത്തപ്പോൾ സന്ധ്യായാമം ക്ഷീണിച്ച് ഒരു മരച്ചുവട്ടിൽ താൻ ചെന്ന് വിറക് കൂട്ടി ആദ്യം തീ കാഞ്ഞ് മുട്ടിന്മേൽ നിൽക്കുമ്പോൾ കാനിബൽസ് കണ്ടു, ഒരു വെളുത്ത മാംസം ഇതാ വരുന്നുണ്ട്, ഇന്ന് രാത്രി നമുക്ക് സുഭിക്ഷമായി ആഹാരം കഴിക്കാം എന്ന് പറഞ്ഞ് ആമേൻ. ഈ വനമനുഷ്യർ ഈ ഡേവിഡ് ബ്രെയിൻയാർഡിന് ചുറ്റും വന്നു വളഞ്ഞു. പതിയെ പതിയെ ഇദ്ദേഹം മുട്ടുകുത്തി നിൽക്കുന്ന സ്ഥാനത്തേക്ക് വരുമ്പോൾ ഈ മനുഷ്യത്തീനികളായ വനമനുഷ്യർ ഭയന്നുപോയി. കാരണം എന്തെന്നറിയാമോ? ഈ മുട്ടുകുത്തി നിൽക്കുന്ന ഡേവിഡ് ബ്രെയിൻയാർഡിന്റെ ശരീരത്തിലൂടെ ക്രൂരമായ വിഷപ്പാമ്പുകൾ ഇങ്ങനെ ഇഴഞ്ഞ് കയറി ഇറങ്ങുന്നു. യോ, എല്ലാം നിശബ്ദമാണല്ലോ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തെ സേവിക്കുന്ന ദൈവമയിലേ വിഷപ്പാമ്പുകൾ തന്റെ ശരീരത്തിൽ മാത്രമല്ല, താൻ മുട്ടുകുത്തി തീ കാഞ്ഞുകൊണ്ടിരുന്ന ഈ തീയിൽ പോലും ചാകാതെ, ഈ തീയെ പോലും ഭയപ്പെടാതെ ആമേൻ ഈ പ്രദേശങ്ങളെല്ലാം പാമ്പിനെ കൊണ്ടങ്ങ് നിറഞ്ഞു. വനമനുഷ്യർ പിൻവാങ്ങി പറഞ്ഞു, ഇവനെ ഏതായാലും ഇന്ന് രാത്രി അവൻ മരിക്കും, നാളെ നമുക്ക് ഭക്ഷിക്കാമെന്ന് പറഞ്ഞ് ഇവർ പിൻവാങ്ങി. ഇന്ന് രാത്രി ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയാൽ എങ്ങനെ ഇരിക്കും? ഇന്ന് രാത്രി വീട്ടിൽ ചെന്ന് പേടിച്ച് ഡേവിഡ് ബ്രെയിൻയാർഡിൻ്റെ മേളിൽ കയറിയ പാമ്പ് എൻ്റെ മേളിൽ വീടേത് പറഞ്ഞ് ചാടി, സ്വപ്നത്തിൽ നിന്ന് ഒന്ന് ചാടി എഴുതേക്കല്ല, ഇത് സംഭവ ചരിത്രമായി പറയുന്നേ. ദൈവം പേടി ഉണ്ടെങ്കിൽ കർത്താവ് ഇനി പാസ്റ്റ് ഇങ്ങനെയുള്ള ഉദാഹരണം പറയിപ്പിക്കല്ലേ എന്നൊക്കെ പ്രാർത്ഥിച്ചാൽ മതി. ദൈവം എന്തായാലും ഞാനിത് പഠിപ്പിക്കും പറയും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവഭൈതലേ വനമനുഷ്യർ കൊല്ലാതെ പിൻവാങ്ങി. മനോഹരമായി ഈ പാമ്പ് വന്നതും പാമ്പ് കയറിയതും പാമ്പ് കൊത്തിയതും ഒന്നും ഡേവിഡ് ബ്രെയിൻയാർഡ് ശ്രദ്ധിച്ചില്ല. തനിക്ക് ഭയം തോന്നിയില്ല. പാമ്പിനെയോ വിഷജന്തുക്കളെയോ ആമേൻ കൂട്ടുകാരായി കണ്ട് രാത്രി ഈ പാമ്പുകളോടൊപ്പം കിടന്നുറങ്ങി. സ്തോത്രം. ഞാൻ സേവിക്കുന്ന യേശു ആരാണെന്ന് ഇനിയെങ്കിലും അത് മനസ്സിലായോ? മനസ്സിലായോ? നിന്നെ കൊണ്ട് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്നോട് ദൈവത്തിന് ഒരു വാക്തത്വം ഉണ്ടെങ്കിൽ, നീ ഏത് ചെന്നായ്ക്കളുടെ വായ്ക്കകത്തുറങ്ങിയാലും പ്രാർത്ഥിക്കുന്ന ദൈവപൈതലെ അതിൻ്റെ വായടയ്ക്കുന്നവൻ, അതിൻ്റെ ശക്തിയെ കെടുത്തുന്നവൻ, അതിൻ്റെ ബലത്തെ തകർക്കുന്നവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ വിഷജന്തുക്കളെ ഒന്നും ഗണ്യമാക്കാതെ രാവിലെ ആ വനത്തിലൂടെ ഒഴുകുന്ന അരുവിയിൽ ചെന്ന് സാധാരണ കോളേജിൽ പോകാൻ കുളിക്കുന്നത് പോലെ കുളിച്ച് തൻ്റെ ബാഗിൽ ഉണ്ടായിരുന്ന വസ്ത്രവും എടുത്ത് ഇട്ട് പുതിയ വസ്ത്രവും ഇട്ട് നടന്ന് നടന്ന് ഈ മനമനുഷ്യൻ്റെ ക്യാമ്പിലേക്ക് ചെല്ലുമ്പോൾ അതിനകത്തൊരാരവാരം ഈ പറയുന്നത് എന്താണെന്ന് അന്ന് ആമേൻ ഡേവിഡ് ബ്രെയിൻയാർഡിന് മനസ്സിലായില്ല. ഈ വനമനുഷ്യർ വന ആയുധങ്ങളുമായി വന്ന് ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ വണങ്ങുന്നത് പോലെ ആമേൻ ഈ മനുഷ്യൻ്റെ മുൻപിൽ വണങ്ങാൻ തുടങ്ങി. അവർ പറഞ്ഞത് ഇതാണ്, ഒരു ദേവൻ ഇതാ നമ്മുടെ നടുവിലേക്ക് വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവവൈദലയെ, നിന്റെ കഷ്ടതകൾ നിമിത്തം നിന്നെ ഇനി ഒട്ടിച്ചേർക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ ഒരു ക്രിസ്റ്റൽ വെസൽ ഉടഞ്ഞു പോകുന്നത് പോലെ നീ ഉടഞ്ഞു പോയാലും ഇന്ന് രാത്രി ഓർക്കണം, ആമേൻ, അത്യുന്നതൻ സർവശക്തൻ ഈ സകലത്തിനും മീതെ അധികാരമുള്ളവൻ ആണ് നിന്റെ ഹൃദയത്തിൽ കൂടുകെട്ടിയിരിക്കുന്നതെങ്കിലോ യേശുവാണ് നിന്റെ ഹൃദയത്തിൻ്റെ ആമേൻ വാസസ്ഥലമെങ്കിലോ യേശു വസിക്കുന്ന ഒരു ഹൃദയമാണ് നിന്റെതെങ്കിലോ ലോകത്തിനോ ലോകത്തിന്റെ ശക്തികൾക്കോ നിന്നെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. സ്തോത്രം, സ്തോത്രം. ഈ വനമനുഷ്യന്റെ ഇടയിൽ 3.5 വർഷക്കാലം ഈ ചെറുപ്പക്കാരൻ പാർത്തു. സ്തോത്രം. ഭാഷയറിയില്ല, വസ്ത്രം കണ്ടിട്ട് പോലുമില്ല. ഈ മനുഷ്യ മനുഷ്യരോടൊപ്പം ഒരു വനമനുഷ്യനെ പോലെ യേശുവിന് വേണ്ടി ഡേവിഡ് ബ്രെയിൻയാർഡ് ജീവിച്ചു. ഈ മനുഷ്യനെ പുതിയ മനുഷ്യരാക്കി മാറ്റി, മനുഷ്യസ്തീനികളെ ദൈവസ്നേഹികളാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവരെ വസ്ത്രമുടുക്കുവാൻ പഠിപ്പിച്ചു, അവരെ പൊതുസമൂഹം ആമേൻ ഭക്ഷിപ്പാനുള്ള ആഹാരമല്ലെന്നും അവരുടെ സഹജീവികളാണെന്നും അവരെ പഠിപ്പിച്ചു. യേശുവിൻ്റെ സ്നേഹം അവരുടെ ഹൃദയത്തിനകത്ത് പാകി കിളിപ്പിച്ചു. 3.5 വർഷമായപ്പോൾ ഡേവിഡ് ബ്രെയിൻയാർഡും ഈ മനുഷ്യത്തീനികളായ മനുഷ്യരും ആമേൻ ജാതി ഏതും മതം ഏതെന്ന് ചോദിച്ചാൽ ഏതെന്നറിയാൻ കഴിയാത്ത നിലയിൽ സത്യ ആരാധനക്കാരാക്കി ദൈവം മാറ്റി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇനി എന്നെ മുമ്പോട്ടുള്ള സ്റ്റോറിയിലേക്ക് വരുമ്പോൾ 3.5 വർഷം കഴിഞ്ഞു. ദീർഘവർഷത്തെ തൻ്റെ സ്വപ്നങ്ങൾ, തനിക്കൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അവളോട് പറഞ്ഞു, ഞാൻ എന്നെങ്കിലും മടങ്ങി വരും വരെ നീ കാത്തിരുന്നാൽ നിശ്ചയമായും ഞാൻ നിന്നെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞു. കാത്തിരുന്ന പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ല. അവസാനം കഴിഞ്ഞത് ആമേൻ ഡേവിഡ് ബ്രെയിൻയാർഡിന്റെ അന്ത്യ ഉദാസ നടത്താനാണ് കഴിഞ്ഞത്. ഈ മനുഷ്യത്തീനികളാ ഇവരുടെ ഗുഹകളിലും വനത്തിലും താമസിച്ച് മാരകമായ ഒരു രോഗത്തിനടിമയായി. അപ്പോഴേക്ക് ലോകം അറിഞ്ഞു കഴിഞ്ഞു, ആമേൻ, ഈ റെഡ് ഇന്ത്യൻസിലെ ഇനി ഒരാൾ പോലും ഇല്ല. അവരെല്ലാവരും യേശുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞു. ഒരു പുതിയ സംസ്കാരം ഇതാ വ്യാപരിച്ചിരിക്കുന്നു, ഒരു പുതിയ ആരാധന ഇതാ ഇതിനകത്ത് തുടങ്ങിയിരിക്കുന്നു. ഇനി മറ്റാർക്കും ഒന്നും ചെയ്യാൻ അവശേഷിപ്പിക്കാതെ തൻ്റെ നല്ല പ്രായത്തിൽ 29-ാമത്തെ വയസ്സിൽ തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് നിത്യതയിൽ തൻ്റെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചേർക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ അവിടെ നിന്ന് ഇനി പുതിയ ഒരു തലത്തിലേക്ക് ഡേവിഡ് ബ്രെയിൻയാർഡിനെ കൊണ്ടുവരുമ്പോൾ തൻ്റെ ബയോഗ്രഫി വായിച്ച് 3 നേതാക്കന്മാരെ ലോകത്തിന് സംഭാവന നൽകി. 1 ജോൺ വെസ്ലി, 2 വില്യം കാരി, 3 ഹെൻറി മാർട്ടിൻ, 4 റോബർട്ട് മക്കെയിൻ. യഹൂദന്മാരുടെ ഇടയിലെ മിഷണറിയാണ്, വളരെ കോമൺ അല്ലാത്തൊരു പേരാണത്. 4 പേര് ആമേൻ ഈ ഡേവിഡ് ബ്രെയിൻയാർഡിന്റെ ജീവിത ചരിത്രം നിമിത്തം ലോകമറിയപ്പെട്ട ഡേവിഡ് ബ്രെയിൻയാർഡിനെ കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയ ദൗത്യം പൂർത്തീകരിപ്പാൻ അടുത്ത 4 പേരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നിന്റെ കഷ്ടതയോടും കഷ്ടത നിറഞ്ഞ മരണമായാലും ആ മരണം മരണമായി മാറരുത്. ആ മരണം നിമിത്തം വേറെ പലത് ജീവിപ്പിക്കണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഒരു ഡേവിഡ് ബ്രെയിനിയാർഡ് മരിച്ചെങ്കിലും എനിക്ക് ഡേവിഡ് ബ്രെയിനിയാർഡിനെ മറക്കാൻ കഴിയത്തില്ല. കാരണം ഞാനൊരു ബൈബിൾ സ്കൂളിൽ ഒരു കൊച്ചധ്യാപകനായിട്ടൊക്കെ ജീവിക്കുന്നു. കാരണം ഈ അധ്യാപക മേഖല ഞങ്ങൾക്ക് ഏറ്റവും വലിയ സംഭാവന ചെയ്ത ഇന്ത്യയിലെ ഒരു മിഷണറിയാണ് വില്യം ക്യാരി. ഈ ഡേവിഡ് ബ്രെയിനിയാർഡ് ഈ ത്യാഗം അനുഭവിക്കാതിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇന്ത്യക്കാരനായി എനിക്ക് നല്ല ഒരു വിദ്യാഭ്യാസം കിട്ടാൻ, ആത്മീയ വിദ്യാഭ്യാസം കിട്ടാൻ ഇങ്ങനൊരു വില്യം ക്യാരിയെ ഇന്ത്യയിൽ ലഭിക്കയില്ലായിരുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നത് യുവപൈതലേ, ആയുസ് ഒന്നേ ഉള്ളൂ, അത് മരിക്കാനുള്ളതല്ല, അത് അവസാനിച്ചാലല്ല, അവസാനിപ്പിച്ചാൽ പോലും അതിൽ നിന്ന് 100 ശിഖരങ്ങൾ പൊട്ടിക്കിളർക്കണം. ഇതാണ് അതേ അർത്ഥമാണ് പറയുന്നത്. നീ ഉടഞ്ഞ് തകർക്കപ്പെട്ടാലും യേശുനാഥൻ പറയുന്നു, ഞാൻ ജീവിച്ചെഴുന്നേറ്റവനാണ്, ഞാൻ ജീവിച്ചെഴുന്നേറ്റവനാണ്, ഞാൻ ജീവിച്ചെഴുന്നേറ്റെങ്കിൽ ദൈവസഭയെ ഉടഞ്ഞ് തകർക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് നീയും ജീവിച്ചെഴുന്നേറ്റ് വരും. വിദ്യാഭ്യാസ മേഖലകളിൽ ആരെങ്കിലും പരാജയപ്പെട്ടവർ ഉണ്ടെങ്കിൽ, ഇനി ലക്ഷ്യം കാണത്തില്ലെന്ന് വിചാരിച്ച് ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, ആപ്ലിക്കേഷൻ കൊടുത്ത് ആപ്ലിക്കേഷൻ കൊടുത്ത് എത്ര ജോലി കിട്ടിയിട്ടും, ജോലിക്ക് കൊടുത്തിട്ടും ജോലിക്കും വിളിക്കുന്നില്ല, ഇന്റർവ്യൂവിനും വിളിക്കുന്നില്ല എന്നും പറഞ്ഞു വിടിരുന്നാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ആപ്ലിക്കേഷൻ കൊടുക്കാതിരിക്കരുത്. ഇന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഒരിക്കൽ കൂടെ കൊടുക്കുക. സ്തോത്രം. തോറ്റ് ഞാൻ എത്ര എഴുതിയാലും ജയിക്കത്തില്ലെന്നും പറഞ്ഞ് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ പ്രസംഗിച്ച വചന നിമിത്തം ഒരിക്കൽ കൂടെ ഒരു അറ്റംപ്റ്റ് കൂടെ നീ ഒന്ന് ചെയ്തു നോക്ക. ഞങ്ങളുടെ എൻ്റെ ഒരു സ്റ്റുഡൻ്റിൻ്റെ മകൻ സി എക്ക് പരീക്ഷ എഴുതി ഒരു മാർക്കിന് തോറ്റുപോയി. സ്തോത്രം. ആദ്യത്തെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ അവന് കുറവ് വന്ന ഒരു മാർക്കാണ്. ഈ ചെറുക്കൻ ഒരു മാർക്കിന് തോറ്റുമ്പോൾ ആദ്യം തീരുമാനിച്ചു ഇനി എന്തിനാ ജീവിക്കുന്നതെന്ന്. സ്തോത്രം. അപ്പായോടും അമ്മയോടും പറഞ്ഞു ഇനി ഞാൻ ജീവിക്കുന്നില്ല, ഞാൻ മരിക്കാൻ പോവാന്ന് പറഞ്ഞു. സ്തോത്രം. ഇവനെ ഞാൻ പോയി പൊക്കി പൊക്കിയ ചോദിച്ചെടാ ഒരു മാർക്കല്ലേ പോയുള്ളൂ, അത് നീ ഒരു അറ്റംപ്റ്റും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു, നീ ഒന്നുകൂടെ ഒന്ന് ചെയ്തു നോക്കാൻ പറഞ്ഞു. അതെങ്ങനെ ഒരു പ്രാവശ്യം ഒരു മാർക്ക് കുറഞ്ഞ ഒരു അറ്റംപ്റ്റ് എന്ന് അങ്ങനെ എങ്ങനെ പറയാൻ പറ്റും? എടാ ഞാൻ സേവിക്കുന്ന ദൈവമല്ലയോ, ഞാനിത് പറഞ്ഞാൽ ദൈവം ചെയ്യുമെന്ന് നീ ഒന്ന് വിശ്വസിക്കുക. നീ വിശ്വസിച്ചിട്ട് രണ്ടു മൂന്ന് പരീക്ഷ ഒരിക്കൽ കൂടെ എഴുതണമെന്നല്ലേ ഉള്ളൂ, നീ പോ എഴുതി, ഒറ്റ ചാൻസ് നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞു. പറഞ്ഞു പിന്നെ എന്നെ ഇനി വിലക്കാനോ തടയാനോ വരല്ല, പോയി എഴുതി ആ ബാച്ചിലെ ടോപ്പ് മാർക്ക് വാങ്ങി പാസ്സായി. പ്രൈസ് ദ ലോർഡ്. നമ്മൾ വിചാരിക്കുന്ന പ്രതീക്ഷകളെല്ലാം കൈവിട്ടു പോയെന്ന്. നമ്മുടെ അവിശ്വാസം കൊണ്ടാണ് ദൈവം നമ്മളെ ഇട്ട് പാഠം പഠിപ്പിക്കുന്നേ. ചിലപ്പോൾ ഈ കാളയുടെ മണ്ടയെ മുഖം വച്ചേച്ച് മണ്ടയെ ഇരിക്കുന്നവൻ ഇങ്ങനെ കൂടെ കൂടെ അടിക്കും. എന്താ ഇവനെ എത്ര അടിച്ചാലും അവൻ ഇങ്ങനെ പോവുള്ളൂ. ഈ ബീഹാറിൽ ഞങ്ങൾ പ്രവർത്തിക്കുമ്പം എന്നെ ആകർഷിച്ച ഒരു കാര്യമുണ്ട്. അവിടെ എല്ലാം ഈ കുതിരവണ്ടികളാണ്. ഈ കുതിരവണ്ടി എന്ന് നോക്കിയാലും എനിക്ക് സങ്കടം പറയും ഞാൻ. കാരണം ഇവന്റെ മോന്ത ഇങ്ങനെ ഒരു പട്ട കെട്ടിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞു നിങ്ങൾ ഈ പട്ടയൊന്ന് എടുത്ത് കളന്ന് പോട്ടെ, സാറിന് വീട്ടിൽ പോണോ നാട്ടിൽ പോണോ എന്ന് ചോദിച്ചു. സ്തോത്രം. അപ്പൊ ഞാൻ ചോദിച്ചു അതിന്തു അർത്ഥം, വീട്ടിൽ പോണോ നാട്ടിൽ പോണോ? അത് ഞാൻ സാറ് പറയുന്ന അങ്ങ് ഊപ്പറിലോട്ട് പോണോ കേരളത്തിലോട്ട് പോകണോ എന്ന് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഊപ്പറിലും പോട്ട് ഇപ്പൊ കേരളത്തിലും പോണ്ട, ഇവിടെ നിന്നാ ഞാൻ ഒന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞു. സാർ ആദ്യം ഇറങ്ങി നിൽക്കാൻ പറഞ്ഞു. ഇറങ്ങി നിന്നു ഈ സൈഡിലെ ഒരു പട്ട ഇളക്കിയതും ഒരൊറ്റ ചാട്ടം നേരെ റൈറ്റാക്കിള്ളവ തിരിച്ചു. സ്തോത്രം. ഈ ചിലപ്പോഴൊക്കെ പട്ട കെട്ടി നമ്മളെ കുരുക്കുന്ന എന്തിനാന്നറിയാമോ? കർത്താവിനും അറിയാം പട്ട ഇല്ലെങ്കിൽ ചിലപ്പം പട്ടത്വം കൂടെ ഇല്ലാതാക്കി പോകുകളെയെന്ന്. സ്തോത്രം. സ്തോത്രം. നമ്മളെ ശരിക്കും ഒന്ന് ശരിയാക്കാനാ ഈ പട്ട കെട്ടി വേലി കെട്ടി നീ നേരെ പോയി നേരെ വാ എന്ന് പറയുന്നത്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. അല്ലെങ്കിൽ പറ്റുന്ന കുഴപ്പം വണ്ടിയും താളം തെറ്റും വണ്ടിക്കാരനും പോകും, ബീഹാർ ചോദിച്ച മാറി ഊപ്പറിലോട്ട് പോണോ കേരളോട്ട് പോണോ എന്ന് പറഞ്ഞോരിക്കും. സ്തോത്രം. നിന്റെ കഷ്ടത അറിയാത്തവനല്ല, നിന്റെ ഉടഞ്ഞു മാറ്റപ്പെട്ട അവസ്ഥ അറിയാത്തവനല്ല. ഏതെങ്കിലും തകർച്ചയുടെ വക്കൽ നീ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുക, ഡേവിഡ് ബ്രേനിയാർഡിന്റെ ദൈവം ആ വനാന്തരങ്ങളിലേക്ക് ഇറങ്ങി വന്നവൻ പാമ്പുകളെയും തേളുകളെയും അതിന്റെ വിഷത്തിന്റെ തീയെയും അഗ്നി നാവുകളെയും കെടുത്തുവാൻ കഴിവുള്ളവൻ ഒരു ബാല്യക്കാരന്റെ അടുക്കൽ ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി ചോദിക്കുക, പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന നിന്റെ ജീവിത പ്രശ്നങ്ങളുടെ നടുവിൽ എന്റെ നാഥന് ഇറങ്ങി വരാൻ കഴിയില്ലേ? ക്രൈസ്തലഹോട് എന്റെ സമയം തീരാറായി. ഞാൻ എല്ലാം പൂർത്തീകരിക്കാൻ ഇന്ന് എഴുതുന്ന സാധ്യതയില്ല. അടുത്ത ഒരു വാക്കൂടെ പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്താ അടുത്ത വാക്ക്? നിന്റെ ഒന്ന് കഷ്ടത, രണ്ടാമത് പറയും നിന്റെ ദാരിദ്ര്യം. നമുക്ക് ആ വാക്ക് കൊണ്ട് നിർത്താം, ബാക്കി കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. എങ്കിലും സഭയ്ക്ക് അത്രയും മതിയെന്ന് ദൈവം തീരുമാനിച്ചു കഴിഞ്ഞു. എന്താ ഈ ദാരിദ്ര്യം? ടോക്കിയ എന്ന് പറയുന്ന ടോക്കിയോ അല്ല, PTOECH അതാണ് അതിൻ്റെ സ്പെല്ലിങ്. നമ്മൾ ടോക്കിയ എന്ന് പറയത്തില്ല. ആ ടോ അതുകൊണ്ടാണ് ടോക്കിയ എന്ന വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്. എബ്രായ നാമധേയം അവിടെ ഉപയോഗിക്കുന്നു. അതിൻ്റെ അർത്ഥം ദാരിദ്ര്യം എന്നല്ല, അതിൻ്റെ യഥാർത്ഥ അർത്ഥം നിന്റെ ശൂന്യമാക്കപ്പെട്ട അവസ്ഥയെന്നാണ്. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം. എല്ലാ പുസ്തകങ്ങളും ബൈബിളുകളും എല്ലാം ഒന്ന് അടച്ചാട്ടെ. നിന്റെ ശൂന്യമാക്കപ്പെട്ട അവസ്ഥ ഞാൻ അറിയുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ദൈവസഭയെ നാഥൻ സ്മൂർണ സഭയെ നോക്കിക്കൊണ്ട് പറയുന്നു, എങ്ങനെ ശൂന്യമാക്കിപ്പോയി? ശത്രുക്കൾ കൊള്ളയടിച്ചു, ഇവർ അധ്വാനിക്കും, ശേഖരിക്കും, വീട്ടിൽ കൊണ്ടുവയ്ക്കും. റോമൻ പടയാളികൾ അതിക്രമിച്ച് കയറി, ഇവർ സമ്പാദിച്ചും സ്വരൂപിച്ചും വയ്ക്കുന്ന നന്മകൾ ചോർത്തിക്കൊണ്ടു പോകും. പലപ്പോഴും ഈ പാവപ്പെട്ട ദുയ്യമക്കൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയതിൻ്റെ കൂലി പോലും അനുഭവിക്കാൻ കഴിയാതെ അവരെ ശൂന്യമാക്കിയ അനുഭവം ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ദൈവവൈദലേ, സഭയുടെ നാഥൻ പറയുന്നു, നിന്റെ ശൂന്യമാക്കപ്പെട്ട അവസ്ഥ ഞാൻ അറിയാത്തവനല്ല, ഞാൻ അറിയുന്നു, ഞാൻ അറിയുന്നു. നിന്റെ കൂലി കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നാഥൻ പറയുന്നു, ഞാൻ അത് അറിയുന്നു. നിന്റെ നന്മകൾ ആരെങ്കിലും കവർന്നുകൊണ്ട് പോയെങ്കിൽ എന്നെ നാഥൻ പറയുന്നു, അത് ഞാൻ അറിയുന്നു. ഇന്ന് നിന്റെ നാളത്തെ കുടുംബജീവിതം, നാളത്തെ തലമുറകൾ, നാളത്തെ തലമുറയുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ആവശ്യങ്ങളുടെ മുൻപിൽ നീ പകച്ചു നിൽക്കുന്നെങ്കിൽ ദൈവസഭയെ, നിന്റെ അവസ്ഥ എന്റെ നാഥൻ ഈ രാത്രി അറിയുന്നു. നീ കടം കയറി എങ്ങനെ കടം വീട്ടുമെന്നറിയാൻ വയ്യാതെ കടഭാരങ്ങളാൽ നീ ആകുലതയോടെ ഇന്ന് രാത്രി ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, അത് ഞാൻ അറിയുന്നു. ഇന്ന് രാത്രി ഇരിക്കുന്ന സ്ഥാനങ്ങൾ നമുക്ക് എഴുന്നേറ്റ് നീക്കാം. നാഥൻ അറിയുന്നു എന്ന് പറഞ്ഞെങ്കിൽ നാഥൻ പറയുന്നു, ഞാനും മരിച്ചവനായിരുന്നു, ഞാനും മരിച്ചവനായിരുന്നു. എന്നാൽ ദൈവസഭയെ, ഞാൻ ഇന്ന് എന്നേക്കും ജീവിച്ചെഴുന്നേറ്റതുപോലെ നിന്റെ ശൂന്യമാക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഞാൻ നിന്നെ ജീവിപ്പിച്ചെഴുന്നേൽക്കുന്ന ദിവസം ഇതാ നിന്റെ മുൻപിൽ വരാൻ പോവുകയാണ്. യേശുവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ വർദ്ധിക്കട്ടെ. നിന്റെ ശൂന്യമാക്കപ്പെട്ട അവസ്ഥകളിൽ നിന്ന് ശത്രു ഏതെല്ലാം വിധത്തിൽ നിന്റെ നന്മകൾ ചോർത്തിക്കളഞ്ഞോ? ഇന്ന് രാത്രി വിശ്വസിക്കുക. കർത്തൃദാസന്മാരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, കഴിഞ്ഞ ആളുകളിൽ നിങ്ങളുടെ ശുശ്രൂഷയുടെ തലങ്ങളിൽ, അപ്രതീക്ഷവും പ്രതീക്ഷിക്കാത്തതുമായ തലങ്ങളിൽ നഷ്ടങ്ങളോ ക്ലേശങ്ങളോ ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ക്ഷമിക്കുക. നാഥൻ പറയുന്നു, എവിടെല്ലാം ആമേൻ നിന്റെ നന്മകൾ ശത്രു ചോർത്തിക്കളഞ്ഞോ അവിടെല്ലാം കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ നിന്റെ ഭൗതിക തലങ്ങളെ, നിന്റെ സാമ്പത്തിക തലങ്ങളെ, നിന്റെ ആരോഗ്യ തലങ്ങളെ, നിന്റെ ശുശ്രൂഷയുടെ തലങ്ങളെ, നിനക്കും നീയും നിന്റെ കുടുംബവും നിനക്ക് തന്ന തലമുറകളും അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം, ഈ ലോക്കൽ സഭ, ഈ പട്ടണത്തിൽ, ഈ രാജ്യത്തിലോ എല്ലാവർക്കും മീതെ ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു ദിവസം അതിന്റെ മുമ്പിൽ വരാൻ പോകയാ. എല്ലാവർക്കും മീതെ നിന്നെ വളർത്തിയെടുക്കുന്ന ഒരു ദൈവത്തെ നീ കാണാൻ പോകുകയാണ്. ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം.
ദൈവാകരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിക്കാം. ഇന്ന് രാത്രി ദൈവ പ്രവൃത്തിയുടെ നിവർത്തീകരണത്തിന്റെ രാത്രിയാണ്. ഇന്ന് രാത്രി ദൈവ വാക്തത്വങ്ങളുടെ നിവർത്തീകരണത്തിന്റെ രാത്രിയാണ്. ഹാലലുയ്യ, ഹാലലുയ്യ. വളരെയധികമായ വേല ദൈവരാജ്യത്തിൽ ഉണ്ട്. ആര് വേലയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കും? തകർന്നതിന്റെ മേൽ ഒരു പുതിയ പണി നടത്തുവാൻ. ഹാലലിയ, മരിച്ചിട്ട് എഴുന്നേറ്റവൻ, ആൽഫയും ഒമേഗയും ആയവൻ, ആദിയും അന്തവുമായവൻ, സകലത്തിന്റെയും കാരണഭൂതനായവൻ, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ യേശു ക്രിസ്തു. യേശു ക്രിസ്തു നിന്റെ ജീവന്റെ ഉടയവൻ. ശിഖമൻ അരിവനവ, ജീവനും ഭക്തിക്കുമുള്ളതെല്ലാം വചനത്തിലൂടെ തന്നവൻ ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ കൊടുക്കണമേ. ഒരു സമർപ്പണത്തിന്റെ ദിവസമാക്കി നമുക്കിന്ന് മാറ്റണം. ഇത് രാത്രി നമ്മൾ ഒന്നാം ദിവസം മുതൽ ഇന്ന് വരെയും കേട്ട വചനത്തിന്റെ വെളിച്ചത്തിൽ ജീവിതങ്ങളെ സമർപ്പിച്ചു കൊടുത്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, ഹല്ലേലൂയ. യേശു ജീവിക്കുന്നു, ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ, മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ ദൈവത്തിന്റെ സന്നിധി നിന്ന് ആശ്വാസ കാലങ്ങൾ പുറപ്പെട്ടു വരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതുകൊണ്ട് ശ്രദ്ധയോടെ ദൈവത്തിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. മടങ്ങി വരാൻ തയ്യാറാണോ? മാനസാന്തരപ്പെടുവാൻ തയ്യാറാണോ? ആശ്വാസ കാലങ്ങളെ ദൈവം അയക്കാൻ പോവുക. സീസൺ ഓഫ് റിഫ്രഷിംഗ്. ഇഫ് യു റിപ്പന്റിംഗ് റിട്ടേണിംഗ് ദർ ഇസ് എ റിവൈവൽ. ദർ ഇസ് എ റിവൈവൽ. ഒരു പാട്ട് ഇപ്പോൾ പാടുന്നതായിരിക്കും. സമയത്ത് ജീവിതങ്ങളെല്ലാവരും ശോധന ചെയ്യണം. യേശു നമുക്ക് കൽപ്പന തന്നിട്ട് പോയി. His last command is a first concern. ഇന്ന് രാത്രിയിൽ ദൈവവേലക്കായിട്ട് സമർപ്പിക്കുവാൻ ആരെങ്കിലും തയ്യാറായിട്ട് ഈ മീറ്റിങ്ങിനകത്തുണ്ടോ? കർത്താവേ, ഞാൻ മടങ്ങി വരുന്നു. അങ്ങ് എന്നോട് പല തവണ സംസാരിച്ചിട്ടുണ്ട്. അങ്ങ് പല പ്രാവശ്യം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും ഞാൻ അങ്ങയുടെ ശബ്ദത്തെ നിരാകരിച്ചു. ലോർഡ്, യു സ്പോക്കൺ ടു മീ മെനി ടൈംസ് വെരി ക്ലിയർലി വിത്ത് ക്ലാരിറ്റി, മാസ്റ്റർ ഗാഡ്, ബട്ട് ഹാവ് റിഫ്യൂസ്ഡ് ടു ഹീഡ് ടു യുവർ കോൾ. ബട്ട് ടുഡേ ഹിയർ ഐ ആം. ഐ സറണ്ടർ, ഐ റിപ്പന്റ്, I return. May your revival start in me, Master God. May your revival start in my heart. May that start in my family. May it pour out into the society. I'm ready, Lord. Deva velakayittu oru punasamarpanathinu idiraathi devathinte aathmava aarengil vilikkunnuvengil logathinte edu bhagathum kadannu chenna kartavu parayunna meghalayil കർത്താവ് പറയുന്ന രീതിയിൽ അവന്റെ വേല ചെയ്യുവാൻ തയ്യാറായി എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് പറയുവാൻ. To go out to any extent of this world to serve him the way he tells you. Is there anybody to surrender? This call is to you. Doesn't matter if you are a child, if you're an adult, what if the Spirit of God has been speaking to you? Are you ready for a missionary call? Are you ready to take this mission challenge to say that, Lord, here I am? ee paattu paadunna samayathu there is anybody touched by the Spirit of God, I want you to come forward. We're going to pray for you. കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ വരവുണ്ടായിരിക്കട്ടെ. അടുക്കപ്പെട്ട കുഞ്ഞാണ് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ.